السلام عليكم ورحمه الله. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اما بعد، فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. سهل مالك കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച അധ്യായം അദ്ദുആഉ ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യത്തിലേക്ക് ക്ഷണിക്കൽ എന്ന അധ്യായമാണ്. അതിൽ അവസാനത്തെ ഒരു ഹദീസ് ولهما عن سهل بن سعد رضي الله عنه قدله لا تقول بلا لا تذكر أردت النوكة أن رسول الله صلى الله عليه وسلم قال يوم خيبر لأعطين الراية غدا رجلا يحب الله ورسوله ويحبه الله ورسوله يفتح الله على يديه. الفضل الحديث عنه ഇവിടെ അള്ളാഹുവിന്റെ ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ഷഹാദത്തിലേക്കുള്ള പ്രബോധനം, അത് തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം എന്നതാണ് അധ്യായം. അതിൽ സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ ആയത്തും പിന്നെ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചു. അതേ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീദാണ്, അതായത് അള്ളാഹുവിലേക്കുള്ള പ്രബോധനം. ഹദീദ് കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന്റെ അവസാന ഭാഗത്താണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട വിഷയമുള്ളത്. അവിടെ മാത്രം വിശദീകരിക്കുക, ബാക്കി നമുക്ക് അർത്ഥം പറഞ്ഞു പോകാം. സഹീൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീദ്. വലഹുമാ എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ രണ്ടുപേരും തന്നാല് തൊട്ടു മുമ്പുള്ള ഹദീസ് അഖ്റജാഹു എന്ന് വായിച്ചത് ബുഖാരി മുസ്ലിമും. അപ്പോ വലഹുമ എന്ന് പറഞ്ഞാൽ ബുഖാരിയും മുസ്ലിമിനും ഉണ്ട് അവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. സഹീൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യൗമ ഖൈബർ, ഖൈബർ യുദ്ധ ദിവസത്തിൽ ജൂതന്മാരുമായി ഉണ്ടായ യുദ്ധമാണ് ഖൈബർ യുദ്ധം. ഖൈബർ എന്ന സ്ഥലത്തിന്റെ പേരാണ്, അവിടെ ജൂതന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. ലഉഅതിയന്ന റായ ഗദൻ, അഅതാ എന്ന നൽകി, ലഉഅതിയന്ന ഞാൻ നൽകുക തന്നെ ചെയ്യും, അറായ റായ പതാക കൊടി, ഗദൻ നാളെ, റജുലൻ ഒരാൾക്ക്, ലഉഅതിയന്ന റായ ഗദൻ റജുലൻ ഞാൻ ഈ പതാക നാളെ ഒരാൾക്ക് നൽകുക തന്നെ ചെയ്യും. ഏതാൾക്കാ കൊടുക്കുക? യുഹിബ്ബു അയാൾ ഇഷ്ടപ്പെടുന്നു, അല്ലാഹ അല്ലാഹുവിനെയും, വറസൂലഹു അവന്റെ ദൂതനെയും. അപ്പൊ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്. ഇവിടെ കൊടി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് കൊടി നൽകാറുണ്ടായിരുന്നു. മുഹാജിറുകൾക്ക് വേറെ, അൻസാറുകൾക്ക് വേറെ, ഇങ്ങനെയൊക്കെ പതാക ഓരോ ടീമിനും നബി കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഖൈബർ യുദ്ധ ദിവസത്തിൽ യുദ്ധത്തിന്റെ നായകനായി പിന്നെ നിശ്ചയിക്കപ്പെടുന്ന ആൾക്ക് നാളെ ഈ കൊടി ഞാൻ കൊടുക്കും. ഇത് അധികാരത്തിന്റെ കൊടിയല്ല, യുദ്ധം ചെയ്യാനുള്ള കൊടിയാണ്. പട്ടാളക്കാരുടെ ലീഡറായിട്ട് അയാളുടെ സവിശേഷത എന്താ? അള്ളാഹുവിനെയും റസൂലിനെയും അയാൾ ഇഷ്ടപ്പെടുന്നു. അങ്ങനത്തെ ഒരാൾക്കാണ് ഞാൻ കൊടുക്കുക. വയുഹിബ്ബുഹു, അയാളെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു, അള്ളാഹുവും റസൂലുഹു, അവന്റെ ദൂതനും. അപ്പൊ ഇയാള് അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു, അള്ളാഹു റസൂലും ഈ ആളെ ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു. അങ്ങനത്തെ ഒരാൾക്കായിരിക്കും നാളെ ഞാൻ ഈ കൊടി കൊടുക്കുക, അല്ലെങ്കിൽ കൊടി കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഫ്തഹുല്ലാഹ് അലാ യദൈഹി, യഫ്തഹുല്ലാഹു അല്ലാഹു വിജയം നൽകും. അലാ യദൈഹി അയാളുടെ ഇരുകരങ്ങളിലൂടെയും, എന്നിട്ട് ഞാൻ ഈ കൊടി ആർക്ക് നൽകുന്നുവോ, അയാളുടെ വിശേഷണം പറഞ്ഞു, അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു റസൂലും ഇയാൾ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള ഒരാൾക്കാണ് ഞാൻ കൊടി കൊടുക്കുക. അയാളുടെ ഇരുകരങ്ങളിലൂടെ അള്ളാഹു വിജയം നൽകും, എന്നാൽ ഇയാളുടെ നേതൃത്വത്തിൽ നാളെ യുദ്ധത്തിൽ വിജയമുണ്ടാകും. ഫബാത്തൻ നാസ് യദൂക്കൂന ലൈലത്തഹും, ബാത്ത എന്ന രാത്രി കഴിച്ചുകൂട്ടുക, വ്യാപാർക്കുക എന്നർത്ഥം. അപ്പൊ ബാത്തൻ നാസു, ജനങ്ങൾ രാത്രി കഴിച്ചുകൂട്ടി. യദൂക്കൂന ലൈലത്തഹും, ദാഖ യദൂക്കുന്നതിനാലുടെ യഹൂ എന്നർത്ഥം, പ്രവേശിച്ചുകൊണ്ട് മുഴുകിക്കൊണ്ട് സംസാരത്തിൽ മുഴുകുക. യദൂക്കൂന ലൈലത്തഹും, അവരുടെ ആ രാത്രിയിൽ അവർ മുഴുകിക്കൊണ്ട്. അയ്യുഹും, അവരിൽ ആരായിരിക്കും യുഴ്ത്വാ ഹാ, ആ കൊടി നൽകപ്പെടുക, യുഴ്ത്വാ നൽകപ്പെടുക, ഹാ അത് അറായ കൊടി, ആ കൊടി ആർക്കാണ് നൽകപ്പെടുക എന്നതിനെ സംബന്ധിച്ച് രാത്രി മുഴുവൻ ജനങ്ങൾ ചർച്ചയിലായി കഴിച്ചുകൂട്ടി. അപ്പൊ എന്താ ഇത് വലിയൊരു വിഷയമാണല്ലോ. ഇവിടെ ഈ കൊടി സഹാബത്തിന്റെ താല്പര്യം എന്താ? അധികാരത്തിന് വേണ്ടിയുള്ള മത്സരമല്ല, മറിച്ച് അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ നേതൃത്വം കൊടുക്കുക. ആ നേതൃത്വം കൊടുക്കുന്ന ആളെക്കുറിച്ച് നബി പറഞ്ഞ വിശേഷണമാണ് അവരെ ഇങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്. എന്താണ്? അള്ളാഹു റസൂലിന് ഇഷ്ടമുള്ള ആളാണ് ഇയാൾ, അള്ളാഹു റസൂലിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു. അപ്പൊ നല്ലൊരു വിശേഷണമാണ്. അപ്പൊ അത് ആരായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ, ആർക്കായി കൊടി കിട്ടുക, എനിക്ക് കിട്ടുമോ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ അതിന്റെ ഹരി പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ലൈലത്തഹും എന്ന് പറഞ്ഞാൽ ആ രാത്രി മുഴുവൻ അവരുടെ ചർച്ച ഇതായിരുന്നു എന്ന്. ആർക്കായി കൊടി നബി കൊടുക്കുക, ആരാണ് ഈ വിശേഷണം ഒത്ത ആള് എന്നതിനെ കുറിച്ച് രാത്രി മുഴുവൻ അവർ ചർച്ച ചെയ്തു. അപ്പോ ആ നേതൃത്വം തനിക്കാകണം അല്ലെങ്കിൽ ആർക്കായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു താല്പര്യമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ഫലമ്മ അസ്ബഹു ഗദൌ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ബഹ സബാഹ എന്നാൽ രാവിലെ, അസ്ബഹ എന്നാൽ നേരം കൊടുത്തു വന്നു. ഫലമ്മ അസ്ബഹു, അവർ സുബ്ഹ് ആയപ്പോൾ, പ്രഭാതമായപ്പോൾ, ഗദൌ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഗദാ യഗ്ദു എന്നാൽ രാവിലെ പുറപ്പെടുക, രാവിലെ പോവുക എന്നാൽ. ഗദാ യഗ്ദു, യഗ്ദു അലാ റസൂലില്ല, നബിയുടെ അടുക്കിലേക്ക് നേരം വെളുത്തപ്പോൾ അവരെല്ലാം ചെന്നു. കുല്ലുഹും യർജു, അവരെല്ലാവരും ആഗ്രഹിക്കുന്നു, അയ്യോ ത്വാഹാ, ആ കൊടി നൽകപ്പെടണമെന്ന്. എല്ലാവർക്കും ബോധ്യണ്ട്. എന്തിന്? സെക്രട്ടറി പ്രസിഡന്റ് ആവാനല്ല, പിന്നെന്തിനാ ഈ യുദ്ധത്തിൽ നായകനാകാൻ? അയാളെക്കുറിച്ചുള്ള വിശേഷം നേരത്തെ പറഞ്ഞു, അയാളുടെ കൈകളിലൂടെയാണ് എന്നാൽ അയാളുടെ പ്രവർത്തന ഫലമായും അയാളുടെ നേതൃത്വത്തിലും യുദ്ധത്തിൽ വിജയം കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ആള് ഞാനായിരിക്കണം എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ്. കുല്ലുഹും യർജു, എല്ലാവരും ആഗ്രഹിക്കുന്നു, അയ്യോ ത്വാഹാ, അവന് ആ കൊടി, അയാൾക്ക് ആ കൊടി നൽകപ്പെടണമെന്ന്. ഫഖാല ഐന അലി ഇബ്നു അബി ത്വാലിബിൻ, എല്ലാവരും ഇങ്ങനെ പൂജിച്ച് നിൽക്കുക. രാവിലത്തെ നബിൻ അടുക്കി ചെന്നിട്ട് എനിക്ക് കിട്ടും എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എവിടെ, ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നബി ചോദിച്ചു. ഫഖീല, ഖാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു, ഫഖീല അപ്പോൾ പറയപ്പെട്ടു, അതായത് സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളിൽ നിന്ന് ആരോ നബിയോട് പറഞ്ഞു. ആര് പറഞ്ഞു എന്നവിടല്ല. ഹുവ യസ്തകി ഐനൈഹി, ഇഷ്ടക എന്ന ആവലാതിപ്പെടുക. ഹുവ അയാൾ, ആര്? അലി റളിയല്ലാഹു അൻഹു. യസ്തകി പരാതിപ്പെടുന്നു, വേവലാതിപ്പെടുന്നു. ഐനൈഹി, ഐന് കണ്ണ്, ഐനൈഹി തന്റെ ഇരു കണ്ണുകളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? അലി റളിയല്ലാഹു അൻഹു രണ്ട് കണ്ണുകളെ കുറിച്ച് പരാതിപ്പെടുന്നതിനാൽ അലിയുടെ രണ്ട് കണ്ണിനും എന്തുണ്ട്? അസുഖം ബാധിച്ചിട്ടുണ്ട് എന്ന് സഹാബത്ത് നബിയെ അറിയിച്ചു. ഫ അർസലൂ ഇലൈഹി,
അർസല അയച്ചു, ഫർസലു അവർ അയച്ചു എന്നാ അർസല എന്നാ തന്നെ ദൂതനെ അയച്ചു എന്നാണ്. ഫർസലു അവർ ഒരു ദൂതനെ വിട്ടു, ഇലൈഹി അയാളുടെ അടുക്കലേക്ക്, ആരുടെ, അലിന്റെ അടുക്കലേക്ക്, ഞാൻ നബി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അലി അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. ഫഉതിയ ബിഹി അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടു. അതാ വന്നു, ഉതിയ വരപ്പെട്ടു, ബിഹി അദ്ദേഹത്തെയും കൊണ്ട്.
ഇത് ഉക്കുര യഹൂദരൊട്ടിനെ
പഠിച്ചിട്ടാണോ പറഞ്ഞത്?
അതിനോടോ
അത് വേണ്ട, ഇങ്ങനത്തെ മതി, ദയവായിട്ട് കോപ്പില്ലാത്തൊക്കെ കോപ്പി الحمد لله صلى الله على محمد الذي بلغ رسالة وأدى الأمانة أما بعد باب تفسير التوحيد وشهادة أن لا إله إلا الله أدتا أدياء باب تفسير التوحيد توحيد ده വിശദീകരണം. വശഹാദത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യത്തിന്റെയും വിശദീകരണം. നേരത്തെ കഴിഞ്ഞ അധ്യായങ്ങളിൽ തൗഹീദിന്റെ ശ്രേഷ്ഠത അതുപോലുള്ള വിഷയങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായി ഒരു ഹെഡിങ് കൊടുക്കുകയാണ്, തൗഹീദിന്റെ വിശദീകരണവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട. അപ്പൊ എന്തിനാണ് ഇവിടെ ഇങ്ങനെ പുതിയൊരു ബാബായിട്ട് ഇത് കൊടുത്തത്, എന്താണ് ഇതിന്റെ ആവശ്യം എന്ന് തോന്നേണ്ടതില്ല. അത് ഇത് ഓരോ ആയത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. ഇവിടെ തഫ്സീർ തൗഹീദ്, തഫ്സീർ എന്ന് നമുക്കറിയാം വിശദീകരണം, ഒരു അവ്യക്തമായ അല്ലെങ്കിൽ മറഞ്ഞ കാര്യത്തെ പുറത്തുകൊണ്ടുവരിക, വ്യക്തമാക്കുക, അതിനാണ് തഫ്സീർ എന്ന് പറയാം. അവിടെ തൗഹീദ് എന്താണ് എന്ന ആശയത്തെ വ്യക്തമാക്കലാണ്, വിശദീകരിക്കലാണ്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതും എന്താണ്. ഇനി ഇവിടെ കിതാബിൽ
ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു ചർച്ച, തൗഹീദും പിന്നെ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അങ്ങനെ രണ്ടെണ്ണം കൊടുത്തത് എന്തിനാണ്? തൗഹീദിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരണം എന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ അത് രണ്ടും രണ്ടാണോ അല്ല രണ്ടും ഒന്നാണോ എന്നുള്ളൊരു ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതായത് ഇവിടെ ബാബു തഫ്സീർ തൗഹീദി വ ഷഹാദത്തി. അപ്പൊ ആ വ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാനാണ്. അവിടെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഇത് എന്താണ്, രണ്ടും ഒന്നാണ്. തൗഹീദ് എന്ന് പറയുന്നതും ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതും രണ്ടും ഒന്നാണ്, അല്ലെങ്കിൽ രണ്ട് പര്യായങ്ങളാണ്. അപ്പൊ രണ്ട് തുല്യ ആശയമുള്ള രണ്ട് പര്യായങ്ങളെ കൂട്ടിച്ചേർക്കാനാണ് അവിടെ വ എന്ന് ചേർത്തത്, ആ ആത്തഫ് ഉപയോഗിച്ചത്. എന്നാലിവിടെ സാലിഹ് അലി ഷെയ്ഖ് വിശദീകരിക്കുന്നത് രണ്ടും പര്യായങ്ങളാണ്, പര്യായങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിലുള്ളതുണ്ടാവും, എന്നാൽ പരിപൂർണമല്ലാത്തതുണ്ടാവും, ചെറിയ വ്യത്യാസം ഉണ്ടാവും രണ്ടും തമ്മിൽ. അപ്പൊ ഇവിടെ മുത്തറാദിഫാണ്, പക്ഷേ മുത്തറാദിഫ് പര്യായമാണ്, പര്യായം എന്തല്ല, പൂർണ്ണ അർത്ഥത്തിലുള്ളതല്ല, മറിച്ച് അത്തറാദുഫുൻ നാഖിസ്, അതെ ഒന്ന് മറ്റേതിൽ നിന്ന് ചെറിയ വ്യത്യാസം വരുന്ന മുത്തറാദിഫായിക്കൊണ്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു ഭാഷാപരമായ ഒരു ചർച്ചയാണ്, മനസ്സിലായി പറഞ്ഞത്. തൗഹീദ് എന്ന് പറഞ്ഞതും ഷഹാദത്ത് അല്ലായില്ലാ എന്ന് പറഞ്ഞതും രണ്ട് പര്യായങ്ങളാണോ അല്ലേ എന്നൊരു ചർച്ചയാണ്. അപ്പൊ അങ്ങനെയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സാലിഹ് അലി ഷെയ്ഖ് പറയുന്നത് പര്യായങ്ങളാണ്, പക്ഷെ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നതാണ്. ഇനി തഫ്സീർ തൗഹീദ്, തൗഹീദിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഹ്തിഖാദാണ്, വിശ്വാസമാണ്. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ള വിശ്വാസമാണ്? ഇപ്പൊ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങൾ അറിയാം, നേരത്തെ അത് വിശദീകരിച്ച് പറഞ്ഞു പോയിട്ടുണ്ട് ആദ്യത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ. അപ്പോ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിന്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാഉ സിഫാത്തിലും ഈ മൂന്ന് വിഷയങ്ങളിലും അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുന്നതിനാണ് എന്ത് പറയാ, തൗഹീദ് എന്ന് പറയുക. അപ്പൊ അതെന്താണ് എന്നതാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം സാക്ഷ്യത്തെ സംബന്ധിച്ചാണ്. സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഭാഷയിൽ ഒരു സംഗതി കണ്ട് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാനതിന് സാക്ഷിയാണ് എന്ന് പറയാം, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യം. അതേപോലെ തന്നെ നമുക്ക് അറിവിലൂടെ ബോധ്യപ്പെട്ട ഒരു വിഷയം, അതിനെന്താണ്, സാക്ഷ്യം വഹിച്ചു അല്ലെങ്കിൽ സാക്ഷിയായി എന്ന് പറയാം. അപ്പൊ കണ്ണുകൊണ്ട് കണ്ടതിനും പറയാം, ഇൽമിലൂടെ മനസ്സിലാക്കിയതിനും എന്ത് പറയാം, ഷഹാദത്ത് എന്ന് പറയാം ഭാഷാപരമായി. ഇനിയിവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത് പറഞ്ഞ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടുള്ള സാക്ഷ്യത്തെക്കുറിച്ചല്ല, ഇവിടെ അറിവിലൂടെ ബോധ്യപ്പെട്ട കാര്യം അത് സാക്ഷ്യം വഹിക്കുക എന്നാണ്. അപ്പൊ ഷഹാദ ഇൽമിയ്യ, അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള സാക്ഷ്യം, അതാണ് ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഷഹാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പം അത് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാകുന്ന സാക്ഷിയല്ല. പിന്നെന്താണ്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ഇനങ്ങൾ എന്താണ്, അതിന്റെ ആശയങ്ങൾ എന്താണ് എന്നൊക്കെ പഠിച്ചുകൊണ്ടാണ് ഈ സാക്ഷ്യം ഉണ്ടാകേണ്ടത്. അപ്പൊ നമ്മളത് പഠിക്കുമ്പോഴേ എന്താകുന്നുള്ളൂ, പൂർണ്ണമായ സാക്ഷ്യത്തിലേക്ക് എത്തുന്നുള്ളൂ. എന്നിട്ടിവിടെ കൊടുക്കുന്നത് വിശുദ്ധ ഖുർആനിൽ ഷഹിദ എന്ന് ഉപയോഗിച്ചിട്ടുള്ള പല ആയത്തുകളുമുണ്ട്. അതിൽ സൂറത്തു ആല ഇംറാനിലെ 18-ാമത്തെ ആയത്തിൽ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം എന്ന് പറയുന്ന ആയത്ത് അല്ലാഹു ഷഹിദല്ലാഹ് അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നു സാക്ഷിയായിരിക്കുന്നു എന്തിന് ആരാധനക്കർഹൻ അവനല്ലാതെ മറ്റാരുമില്ല എന്നതിന് പിന്നെ മലക്കുകളും വിവരമുള്ളവരും എന്നൊക്കെ പറഞ്ഞ് അതാണ് ആ ആയത്തിൽ ഉദ്ദേശിച്ചത് അവിടെ ആദ്യം പറഞ്ഞത് ഷഹിദ ഈ ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഷഹിദ സാക്ഷിയായി സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നതും അതേപോലെ ഇല്ലാവൻ ഷഹിദ ബിൽ ഹക്കി വഹും യഅലമൂൻ എന്ന ആയത്തിൽ ഇല്ലാവൻ ഷഹിദ സാക്ഷ്യം വഹിച്ചവരൊഴികെ ഇതുപോലുള്ള ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള ഷഹാദത്ത് കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ് ഷഹാദ ഇൽമിയ്യ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള സാക്ഷ്യത്തെക്കുറിച്ചല്ല പിന്നെന്താണ് മനസ്സിലാക്കി പഠിച്ച് അറിഞ്ഞുകൊണ്ടുള്ള സാക്ഷ്യം ആ സാക്ഷ്യത്തെയാണ് ഇതുപോലുള്ള ആയത്തുകളിലൊക്കെ സൂചിപ്പിക്കുന്നത് ഇനി സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ സാക്ഷിയായി എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഒരുത്തം വെറുതെ തൊള്ളോണ്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ലാലായില്ലാ മുഹമ്മദ് റസൂലുള്ളാ അല്ലെങ്കിൽ അശ്വത ലാലായില്ലാ വാശു തന്നെ മുഹമ്മദ് റസൂലുള്ളാ എന്ന് ഒരുത്തം തൊള്ളോണ്ട് പറഞ്ഞാൽ മതിയോ പറഞ്ഞാൽ മാത്രം അത് സാക്ഷ്യമാകുമോ ഇല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞ അതിന്റെ പിന്നെ നിർവചനത്തിൽ മനസ്സിലായി എന്താണ് അറിഞ്ഞു വേണം എന്ത് ചെയ്യാൻ അല്ലെങ്കിൽ അറിവിലൂടെയാണ് എന്തുണ്ടാകുന്നത് സാക്ഷ്യമുണ്ടാകുന്നത് അപ്പൊ മൂന്ന് സംഗതികൾ ഒരു ഷഹാദത്തിൽ ഉണ്ടായിത്തീരേണ്ടതുണ്ട് അതിലൊന്ന് ഇഴ്തിഖാദാണ് ഒരാൾ സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ സാക്ഷിയാകുന്നു എന്ന് പറഞ്ഞാൽ അയാളിൽ എന്തുണ്ടാകണം ഇഴ്തിഖാദ് വിശ്വാസമുണ്ടാകണം നേരത്തെ പറഞ്ഞു അള്ളാഹുവിന്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാഉ സിഫാത്തിലുമുള്ള അതിലെല്ലാം അള്ളാഹു ഏകനാണ് എന്ന വിശ്വാസം ഒരാൾക്കുണ്ടായിരിക്കണം അപ്പൊ എന്തായി അതെവിടെ ഉണ്ടാകണം മനസ്സിലുണ്ടാകണം രണ്ടാമത്തെ കാര്യം പിന്നെ ആ വിശ്വസിച്ച മനസ്സിലാക്കിയ കാര്യം തഖ്തലി ഇഅലാമൻ വ നുത്ഖൻ അത് അയാൾ പറയണം അതാണ് രണ്ടാമത്തേത് മനസ്സിൽ ഉൾക്കൊണ്ട വിശ്വാസത്തെ നാവുകൊണ്ട് അയാൾ പറയണം മൂന്നാമത്തെ കാര്യം അൽ ഇഖ്ബാറു ബിദാലിക അയാൾ വിശ്വസിച്ച് നാവുകൊണ്ട് പറഞ്ഞ കാര്യം അത് പുറത്ത് അറിയിക്കണം എങ്ങനെ അയാളുടെ വാക്കിലൂടെ പ്രവർത്തനത്തിലൂടെ അത് വിളംബരം ചെയ്യണം പുറത്ത് അറിയിക്കണം ഇഖ്ബാറാണ് ഈ മൂന്ന് കാര്യങ്ങൾ സാക്ഷ്യം എന്ന് പറയുന്നതിൽ ഷഹാദത്ത് എന്ന് പറയുന്നതിൽ ഉണ്ടായിരിക്കണം എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അഅ്തഖിദു അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു വ അതകല്ലമു ആ കാര്യം ഞാനിതാ എന്റെ നാവുകൊണ്ട് പറയുന്നു വ ഉഇലിമു ഞാൻ ആ കാര്യം പുറത്ത് അറിയിക്കുന്നു മറ്റുള്ളവരെ അറിയിക്കുന്നു എന്നതാണ് അഷ്ഹദു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആ കാര്യം പറയുന്നു ഞാൻ ആ കാര്യം അറിയിക്കുന്നു അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു സംഗതി സാക്ഷ്യമായി മാറുന്നത് അതല്ലാതെ ഒരാൾ വെറുതെ ഞാൻ പറയുന്നു അല്ലെങ്കിൽ ഞാൻ അറിയുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എന്താവില്ല അത് സാക്ഷ്യമാവുകയില്ല എന്നിട്ട് ഇവിടെ ഷെയ്ഖ് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട് ഫലാബുദ്ദ ലി തഹഖ്ഖുഖിഹ മിൻ ഹുസൂലി അസ്സലാത മുജ്തമിഅതൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചു കൂടുമ്പോഴേ ഷഹാദത്ത് യാഥാർത്ഥ്യമാകുന്നുള്ളൂ മനസ്സിലെ അപ്പൊ മൂന്ന് സംഗതികളുണ്ട് ഒന്നെന്താണ് ഇഴ്തിഖാൻ വിശ്വാസം അത് നേരത്തെ പറഞ്ഞു തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമാണ് ഇഴ്തിഖാദുണ്ടാകണം അത് പറയുകയും വേണം അത് അറിയിക്കുകയും വേണം ഇത് മൂന്നും കൂടി ഒരുമിച്ചുണ്ടാകണം ഏതെങ്കിലും ഒന്നുണ്ടായാൽ അല്ലെങ്കിൽ രണ്ടോ രണ്ടായി ഒന്നുണ്ടായില്ല എങ്കിൽ അതെന്താവില്ല സാക്ഷ്യമാവുകയില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മനസ്സുകൊണ്ടും നാവുകൊണ്ടും അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് അപ്പോഴേ എന്താവുള്ളൂ വിശ്വാസമുള്ളൂ. മനസ്സിലുണ്ടാകണം, നാവിലൂടെ അത് പറയണം, ശരീരത്തിലെ അവയവങ്ങളിലൂടെ അത് പ്രവർത്തിച്ചു പുറത്തു വരണം. അതാണ് ഇഖ്ബാർ അല്ലെങ്കിൽ ഇഹ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് അള്ളാഹു ഏകനാണ് എന്നൊരാൾ മനസ്സിലാക്കി, അതിനെക്കുറിച്ച് എന്ത് പറയില്ല? അയാൾ സാക്ഷ്യം വഹിച്ചു എന്ന് പറയില്ല. അല്ലെങ്കിൽ ഒരുത്തൻ നാവുകൊണ്ട് പറഞ്ഞു എന്തില്ല, അവന്റെ മനസ്സിലില്ല, എഴുത്തിക്കാതെ വന്നിട്ടില്ല, തൊള്ളോട് പറയാണ്, അപ്പോഴും എന്തുണ്ടാവുന്നില്ല? ഷഹാദത്ത് ഉണ്ടാവുന്നില്ല. ഒരുത്തൻ കുറെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, പക്ഷേ അവനത് മനസ്സിൽ ഉൾക്കൊണ്ടിട്ടില്ല, നാവുകൊണ്ട് അവനത് വ്യക്തമാക്കി പറഞ്ഞിട്ടുമില്ല, അവനും എന്തുണ്ടാവുകയില്ല? ഷഹാദത്തുണ്ട് അല്ലെങ്കിൽ അവന് വിശ്വാസമുണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പൊ ഇത് പണ്ട് മുതൽക്കേ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരായ ആളുകൾ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. വിശ്വാസം എന്ന് പറയണമെങ്കിൽ അത് മനസ്സിലുണ്ടാകണം, നാവിലുള്ളത് പറയണം, പിന്നെ അവന്റെ കർമ്മങ്ങളിലൂടെ അത് പുറത്തു വരണം. ഇതിങ്ങനെ പറയാൻ കാരണം തിരിച്ചുള്ള അഭിപ്രായങ്ങളുണ്ട്. മനസ്സിൽ മാത്രം ഉണ്ടായാൽ മതി അല്ലെങ്കിൽ പറഞ്ഞാൽ മതി എന്ത് വേണ്ട, പ്രവർത്തനം ഉണ്ടാകേണ്ടതില്ല. പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ഓനെന്തായി, വിശ്വാസിയായി അല്ലെങ്കിൽ ഈ ഷഹാദത്ത് ഉൾക്കൊണ്ടവരായി എന്ന വാദക്കാരുണ്ട്. അത് ശരിയല്ല എന്ന് പറയാനാണ് ഈ മൂന്ന് കാര്യങ്ങളും പറയുന്നത്. ഇനി എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ ഈ ഹെഡിങ്ങിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ കുറിച്ചാണ്, അതാണ് അവൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ നാല് ലഫ്ളുകളുണ്ട്. ലഫ് എന്ന് പറഞ്ഞാൽ പദം, നാല് പദങ്ങളുണ്ട്. ഏതാണത്? ഒന്ന് ലാ, രണ്ട് ഇലാഹ, മൂന്ന് ഇല്ല, നാല് അല്ലാഹ്. ഈ നാല് പദങ്ങളാണ് ഈ സാക്ഷ്യ വചനത്തിൽ ഉള്ളത്. ലാ ഇലാഹ ഇല്ല അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാല് പദങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് ലാ എന്ന വാക്കാണ്, എന്ന പദം. അതിനർത്ഥം എന്താ? ഇല്ല. ഇല്ല എന്നുള്ളത്, അത് ഈ ലാ എന്നുള്ളത് പല രീതിയിൽ ഉപയോഗിക്കും. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ലാ അന്നാഫിയത്തു ലിൽ ജിൻസി എന്നാണ്. ഒരു വർഗത്തെ അല്ലെങ്കിൽ ഒരു ഗണത്തെ, ഒരു കൂട്ടത്തെ ഒന്നായി നിഷേധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലാ കാരണം ശേഷം വരുന്നത് നക്കിറയാണ്. അപ്പൊ അത് ഒരു ജിൻസിനെ, ഒരു വർഗത്തെ ഒന്നായി നിഷേധിക്കുക എന്ന അർത്ഥം അതിന് കിട്ടുന്നു. ഇവിടെ എന്തിനെയാണ് നിഷേധിക്കുന്നത്? ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല. അപ്പൊ ഇലാഹ് എന്നുള്ളത് എന്താ? ഒരു ജിൻസ, ഒരു വർഗം. എന്ത് വർഗം? ഇപ്പൊ സ്കൂളിൽ പഠിക്കല്ലേ, പൂച്ചയുടെ ഗണം, പറവകളുടെ ഗണം. പണ്ട കണക്ക് സ്കൂൾ പഠിച്ചില്ലേ? പണ്ടൊക്കെ പഠിച്ചത് എട്ടാം ക്ലാസ്സിലൊക്കെ ഉണ്ടെങ്കിൽ പറക്കുന്ന ലോകത്ത് പറക്കുന്ന പൂച്ചയുടെ ഗണം, ശൂന്യ ഗണം. എന്താ പറക്കണ പൂച്ച ഉണ്ടോ? ഇല്ല. അപ്പൊ അതൊരു കൂട്ടാണ്. അതുപോലെ ഇവിടെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന ആളുകൾ, അതൊരു വർഗമാണ്. ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ, എന്തൊക്കെ ആളുകളുണ്ടോ, എന്തൊക്കെ ജീവികളുണ്ടോ, അതിന്റെയൊക്കെ ഒരു കൂട്ടം. അപ്പൊ ആ ഇലാഹ് ആരാധിക്കപ്പെടുന്നവ എന്ന ജിൻസ്, ആ വർഗത്തെ ഒന്നായി എന്ത് ചെയ്യുന്നു? ഈ ലാ എന്ന പദം മൂലം നിഷേധിക്കുന്നു. അപ്പൊ ആ വർഗത്തെ ഒന്നായി നിഷേധിച്ചു. അതുകൊണ്ട് ലാ അന്നാഫിയത്തു ലിൽ ജിൻസി, ഒരു വർഗത്തെ ഒന്നായി നിഷേധിക്കുന്നത്. ആരാധിക്കപ്പെടുന്നവരില്ല എന്നല്ല, ആരാധിക്കപ്പെടുന്ന ഒരാളുമില്ല അല്ലെങ്കിൽ ഒന്നുമില്ല. ആരാധിക്കപ്പെടുന്ന ആ വർഗത്തെ ഒന്നായി നിഷേധിക്കുന്നു. അന്നടക്കം ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഒന്നും തന്നെ ഇല്ല. അങ്ങനെ സാധനം തന്നെ അവിടെ ഇല്ല. ആരാധന എന്നുള്ള പണി നടക്കില്ല. ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവും ഒരാളും ഒരു ജീവിയും ഒന്നും ഇവിടെ ഇല്ല. ലാ ഇലാഹ. അപ്പൊ ചെയ്യുന്നു, ആ വർഗത്തെ ഒന്നായി അത് നിഷേധിക്കുന്നു. കാരണം അതിന്റെ ശേഷം വന്നിട്ടുള്ളത് ഇലാഹ എന്ന പിന്നെ നക്കിറയായ വാക്കാണ്. പിന്നെ അതിന് ശേഷം എന്തുണ്ട്? ഇല്ലല്ലാഹ്. ഇല്ലാതെന്നാൽ ഒഴികെ, നമ്മള് ഗൈറിൽ മഗ്ദൂബി, അവിടെ ഗൈർ എന്തിനാ? ഇതേ അർത്ഥത്തിലാണ്, ഒഴികെ, അല്ലാതെ, കൂടാതെ എന്ന് പറയാൻ. ഇസ്തിസ്നാ എന്ന് പറയും, ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ ഒഴിവാക്കാൻ. അപ്പോ ആരാധിക്കപ്പെടുന്ന ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? അള്ളാഹു അടക്കമില്ലാന്ന് വന്നു. ആരാധിക്കപ്പെടുന്ന ഒന്നു തന്നെയല്ല, പക്ഷെ ആരുണ്ട്? ആരാധനക്കർഹനായി ആരുണ്ട്? അള്ളണ്ട്, അള്ളണ്ട് എന്ന് പറയണം. അപ്പൊ അതിനാണ് ആരുമില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഇല്ല ഒഴികെ അള്ളാഹ്. അള്ളാഹു ഒഴികെ ആരാധിക്കപ്പെടുന്ന ഒന്നും ഇല്ല. ശരിയല്ലേ? അപ്പോ ഇല്ല എന്നുള്ളത് ഒഴികെ, അല്ലാതെ എന്ന് ഇസ്തിഫ്നാ ചെയ്യാനാണ് ഇല്ല എന്നുള്ള വാക്ക്. ആരൊഴികെ? ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ. അപ്പോ അള്ളാഹു ആരാധ്യനാണ്, അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന അർത്ഥമല്ല എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ കിട്ടുന്നത് എന്താണ്? ആദ്യം ചെയ്തു, ഒന്നായി നിഷേധിക്കുന്നു, നഫി. പിന്നെന്ത് ചെയ്യാണ്? സ്ഥാപിക്കാൻ. ആരുമില്ല എന്ന് പറഞ്ഞ ശേഷം ഒരാളുണ്ട്. ആദ്യം ആരുമില്ല എന്ന് പറഞ്ഞു, അതാണെന്ത്? നഫി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ നഫിയുമുണ്ട്, ഇസ്ബാത്തുമുണ്ട്. ഇതിന്റെ വേറെ ചില വിശദീകരണങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ കുറെ ആയത്തുകൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാണ്. അതിലൊക്കെ കാര്യങ്ങൾ ആവർത്തിച്ച് വന്നു പറഞ്ഞ് വിശദീകരിച്ചതാണ്. അപ്പൊ അത് വേഗം മനസ്സിലാണ്. അപ്പൊ ഒന്ന് നഫിയാണ്, ഇല്ലെന്ന് പറയലാണ്. പിന്നെ ഇസ്ബാത്താണ്. ഇസ്ബാത്ത് എന്നാൽ സ്ഥിരപ്പെടുത്തൽ, സ്ഥാപിക്കൽ. അതെന്താ സ്ഥിരപ്പെടുത്തൽ? ഇല്ലല്ലാഹ്. അവിടെ എന്ത് ചെയ്തു? അള്ളാഹുവിനെ സ്ഥാപിച്ചു, അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിച്ചു. ആദ്യം ആരുമില്ല എന്ന് പറഞ്ഞു, അതാണ് നഫിയും പിന്നെ ഇസ്ബാത്തും. അപ്പൊ ഇത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ എന്തർത്ഥം കിട്ടും? ഈ ആശയം ആരാധിക്കപ്പെടുക അല്ലെങ്കിൽ ആരാധ്യൻ എന്ന് പറയുന്നത് പരിമിതപ്പെട്ടു. ആരിൽ പരിമിതപ്പെട്ടു? അള്ളാഹുവിൽ പരിമിതപ്പെട്ടു. അപ്പൊ അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ നഫിയും ഇസ്ബാത്തും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ആശയം എന്തിനെയാണോ ഒഴിവാക്കി പറഞ്ഞത് അതിൽ മാത്രം പരിമിതപ്പെടുന്നു. ഇവിടെ ആദ്യം നിശ്ചയിച്ച എന്താ? ലാ ഇലാഹ, ആരാധിക്കപ്പെടുക എന്ന് പറയുന്ന ഒന്നുമില്ല. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരാധിക്കപ്പെടേണ്ടുന്ന ഒരാളുണ്ട്, അതൊരാൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നും എന്ന് വരും. അതാരാണ്? അല്ലാഹ്, അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് ഈ നാല് പദങ്ങൾ, ലാ ഇലാഹ. ഇത് നമ്മൾ പലപ്പോഴും പല ആളുകളും ചോദിച്ചാൽ ലാ ഇലാഹ എന്ന അർത്ഥം ആളുകൾക്ക് അറിയില്ല. അല്ലാഹു ആരാധ്യനാണ് എന്ന് പറയും, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ആശയങ്ങൾ പറയും. ശരിക്കും എന്താണ് ലാ ഇലാഹ? നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇലാഹ് എന്നാൽ ലാ എന്നുള്ളത് വർഗത്തെ നിഷേധിക്കാനുള്ള ലാ ആണ്, നബിയാണ്, അന്നാഫിയത്തുൽ ജിൻസ്. അപ്പൊ ലാ ഇലാഹ എന്നാൽ ഒരു ആരാധ്യനും ആരാധിക്കപ്പെടുന്ന ഒന്നും ഇല്ല. അതിനാണ് അവിടെ ഇല്ല. ശരിക്കും ഇലാഹുൻ എന്നാണ്. അപ്പൊ ലാ ഇലാഹുൻ എന്നല്ല, പിന്നെന്താണ്? ലാ ഇലാഹ. അവിടെ ഇലാഹ എന്ന് നസ്ബായിട്ട് വന്നത് എന്തുകൊണ്ടാണ്? ആ വർഗത്തെ മുഴുവൻ നിഷേധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. വേറെ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ലാ കലമുൻ, ലാ കലമ, ലാ ഇലാഹുൻ, ലാ ഇലാഹ, എന്താ വ്യത്യാസം? രണ്ടും പറയാ, പക്ഷെ രണ്ടർത്ഥം മാറും. ലാ ഇലാഹ എന്നാൽ ആരാധ്യൻ ഇല്ല, ആരാധിക്കപ്പെടുന്നവൻ ഇല്ല. ലാ ഇലാഹ എന്നാൽ ആരാധിക്കപ്പെടുന്നവനേ ഇല്ല. ആ വർഗത്തെ തന്നെ എന്ത് ചെയ്തു? നിശ്ചയിച്ചു. ലാ കലമുൻ, പേനയില്ല. ലാ കലമ, പേനയേ ഇല്ല. എന്നാ പേന എന്നുള്ള സാധനം തന്നെയല്ല, അങ്ങനെ ഒരു സാധനമേ ലോകത്തില്ല. ഒറ്റ പെന്നുമില്ല അർത്ഥം, വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോ ലാ ഇലാഹുൻ എന്നല്ല, ലാ ഇലാഹ. അപ്പൊ ഇലാഹുൻ, ലാ ഇലാഹ എന്ന് പറഞ്ഞ രണ്ടും വ്യത്യാസം. ലാ ഇലാഹ, ഒരു ആരാധിക്കപ്പെടുന്ന ഒരുത്തനുമില്ല, ഒരു വസ്തുവുമില്ല, ഒരു ജീവിയുമില്ല, ഒരു കല്ലുമില്ല, ഒരു മരവുമില്ല, ഒരാളുമില്ല, ഒരു ശക്തിയുമില്ല. ആ വർഗത്തെ ഒന്നായി നിഷേധിച്ചു. എന്നിട്ട് പിന്നെ പറയുകയാണ് ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. അപ്പൊ എന്തായി? ആരാധിക്കപ്പെടുന്നവൻ എന്നത് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന പലതുമില്ലേ, പലതുമില്ലേ, പലതുണ്ട്. അപ്പൊ അള്ളാഹു അല്ലാതെ ഒന്നുമില്ലാതെ ഇവിടെ മദീനയെ ആരാധിക്കപ്പെടുന്നു, ബദരീകൾ ആരാധിക്കപ്പെടുന്നു, അതുപോലെ തന്നെ മറ്റ് മതക്കാരായകൾ മറ്റു പലതിനെയും ആരാധിക്കുന്നു. അപ്പൊ എന്താ ആരാധിക്കപ്പെടുന്ന പലതുണ്ട്. അപ്പോൾ ആരാധിക്കപ്പെടുന്നവരായി അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നതായി ഒന്നുമില്ല. ഇല്ല അല്ലാ എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി ആരെയുള്ളൂ, ആരാധിക്കപ്പെടേണ്ടവനായി ആരെയുള്ളൂ, അള്ളാഹുവേ ഉള്ളൂ, മറ്റൊരാളും അതിന് അർഹരല്ല എന്നാണ് ഈ നാല് പദങ്ങളിലൂടെ വലിയൊരു ആശയമാണ് സ്ഥാപിക്കുക. അതാണ് അവിടെ ഹസറ് അല്ലെങ്കിൽ ഹസറും കസറും പരിമിതപ്പെടുത്തലും ക്ലിപ്തപ്പെടുത്തലും വരുന്നു എന്ന് പറയുന്നത്. ആരാധിക്കപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൽ മാത്രം പരിമിതമാകേണ്ടുന്ന ഒരു സംഗതിയാണ്. ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാവുന്ന ഒന്നും ലോകത്തില്ല എന്നതാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരുത്തൻ പറഞ്ഞാ പോരാ, അതവന്റെ മനസ്സിലുണ്ടാകണം, അതവൻ പ്രവർത്തിച്ചു കാണിക്കണം. അപ്പോ ഈ സാക്ഷ്യം ഈ പറഞ്ഞ മൂന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടു വരുമ്പോൾ അവന്റെ വാക്കിലോ പ്രവർത്തനത്തിലോ ഒന്നും ഇതിന് വിരുദ്ധമായ ഒരു ഇബാദത്തും ഉണ്ടാവുകയില്ല. ഉണ്ടായാൽ എന്തായി ഓനീ സാക്ഷി അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അവൻ ആരല്ല, മുസ്ലിമല്ല. അപ്പൊ എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൃത്തം തൊള്ളോണ്ട് പറഞ്ഞു എന്നതുകൊണ്ട് അവൻ ആരാവുകയില്ല, മുസ്ലിമാവുകയില്ല. ഇനി ഇലാഹ് എന്ന വാക്ക് രണ്ടാമത്തെ പദം ലാ ഇലാഹ, ഇലാഹ് എന്ന വാക്ക് ഇലാഹ് ഫിആൽ എന്ന വചനൻ അതിന്റെ രൂപം അതാണ്. ഇപ്പൊ കത്തബ യക്തുബു കാത്തിബ്, കത്തബ എഴുതി, യക്തുബു എഴുതുന്നു, കാത്തിബ് എഴുതുന്നവൻ. അപ്പൊ അതിന്റെ രൂപം എന്താ, ഫാഇൽ എന്ന രൂപത്തിലാണ് കാത്തിബ് കണ്ട രണ്ടുപേരെ ഉടൽ വന്നു. അവിടെ ഇലാഹ് എന്നതിന്റെ വസ്ന് എന്താണ്, അതിന്റെ രൂപം എന്താണ്, ഫിആൽ എന്നതാണ്. ഈ ഫിആൽ എന്ന വസ്ന് ഫാഇലിന്റെ അർത്ഥത്തിലും മഫ്ഊലിന്റെ അർത്ഥത്തിലും വരും. ഫാഇൽ എന്നാൽ ചെയ്താളും, മഫ്ഊൽ എന്നാൽ ആ പ്രവൃത്തി ആരിൽ അനുഭവപ്പെട്ടുവോ അത്. ഇപ്പൊ കതബ എഴുതി, കാത്തിബ് എഴുതുന്നവൻ, അതെന്താ ഫാഇൽ. മക്തൂബ് എന്നാൽ എഴുതപ്പെട്ടത്, എഴുതിയാളല്ല, എന്താണോ എഴുതിയത് ആ സംഗതി, അതാണ് മഫ്ഊൽ. അപ്പോ എഴുതിയാളെ സൂചിപ്പിക്കാൻ എന്ത് പറയണം, കാത്തിബ് എന്ന് പറയണം. എന്താണോ എഴുതിയത് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ എന്ത് പറയണം, മക്തൂബ്. ഇപ്പോ ആക്കിൽ നിന്നവൻ, നമ്മളൊന്നും വിചാരിക്കും നമ്മളാരാ ആക്കിലൻ. ഓ ചായ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം പത്തിരി തിന്നു, അപ്പൊ പത്തിരി എന്താ, മഹ്കൂലൻ, എന്താണ് തിന്നപ്പെട്ടതാണ്. ഈ രണ്ട് അർത്ഥത്തിനും ഫായില് മഫ്ഊൽ എന്നുപയോഗിക്കുന്ന പകരം ഫിആൽ എന്നുപയോഗിച്ചാൽ ചില പദങ്ങളിൽ എന്തർത്ഥം കിട്ടും, രണ്ടിന്റെയും അർത്ഥം കിട്ടും. ഇത് കുറച്ച് ഭാഷയും കൂടി മനസ്സിലാക്കണം. അപ്പൊ ഫായിലിന്റെയും മഫ്ഊലിന്റെയും അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വചനാണെന്ത് ഫിആൽ എന്നത്. അപ്പൊ ഇലാഹ് അല്ലെങ്കിൽ അതുപോലെ ഉള്ള പദം ഉപയോഗിച്ചാൽ ചെയ്യുന്നവൻ ചെയ്തപ്പെട്ടതെന്തോ രണ്ടിനും എന്ത് പറയാം, ഈ വസ്നിൽ ഉപയോഗിച്ചാൽ പറയാം. ഇനി ഇവിടെ ഇലാഹ് എന്നുപയോഗിച്ചത് ഫാഇൽ എന്ന അർത്ഥത്തിലാണ്. ഇലാഹ് എന്നത് എന്തിനർത്ഥത്തിലാണ്, രണ്ടും ഉപയോഗിക്കാം, പക്ഷെ ഇവിടെ എന്തിന്റെ അർത്ഥത്തിലാണ്, ഫാഇൽ അർത്ഥത്തിലാണ്. അപ്പൊ എന്തർത്ഥം കിട്ടും, അർത്ഥം കിട്ടുമെങ്കിൽ ആദ്യം ആ പദത്തിന് അർത്ഥം എന്താന്ന് പറയണം അല്ലെ. അലഹ യഇലഹു ഇലാഹ്, അലഹ യഇലഹു ഇലാഹ് പറയാ, അലഹ യഇലഹു ഇലാഹ്. ഇപ്പൊ കത്തബ യക്തുബു കാത്തിബ് എഴുതുന്നവൻ, അലഹ എന്ന വാക്കിന് അബദ ആരാധിച്ചു, യഇലഹു ആരാധിക്കുന്നു, ഇലാഹ് ആരാധിക്കപ്പെടുന്നവൻ. നേരത്തെ പറഞ്ഞു രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുക, ആരാധിക്കുന്നവൻ എന്ന അർത്ഥത്തിലും വരാം, ആരാധിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലും വരാം. ഈ ഫിആൽ എന്ന വസ്ന് ആ വസ്നിൽ വരുന്ന വാക്ക്. ഇവിടെ എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ അലഹ യഇലഹു ഇലാഹ് ആരാധിക്കപ്പെടുന്നവൻ. ഇപ്പൊ ലാ ഇലാഹ ആരാധിക്കപ്പെടുന്നവനെ ഇല്ല, മനസ്സിലെ. ഇനി അലഹ യഇലഹു ഇലാഹ് ഇലാഹത്ത് എന്റെ മസ്തറായിട്ട്. അപ്പോ അതിന് അബദ എന്നർത്ഥം. എന്നാൽ അതിന് തഹയ്യറ പരിഭ്രമിച്ചു, അലഹയ ഇലഹു ഇലാഹ് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പാശാടിസ്റ്ററുകളിലും അല്ലാത്തതിലൊക്കെ അർത്ഥം കാണാം. അലഹ ഇലഹു ഇലാഹ് എന്നാൽ ചില ഡിസ്റ്ററികളിൽ രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങൾ, ഡിസ്റ്ററികളിലും അല്ലാത്ത പുസ്തകങ്ങളിൽ രണ്ടും തമ്മിൽ വ്യത്യാസം കൊണ്ടുവരാം. അലഹയും അലിഹയും. അലഹയ ഇലഹു എന്ന് പറഞ്ഞാൽ ആരാധിച്ചു, അലിഹയ ഇലഹു ഇലാഹ് എന്ന് പറഞ്ഞാൽ പരിഭ്രമിച്ചു. മനസ്സിലേ? അപ്പോ അലിഹ ഇല പരിഭ്രമിച്ചു ചെന്നു. അപ്പൊ ലാ ഇലാഹ് അവിടെ ഇലാഹിന് മപ്പൂല അർത്ഥം കൊടുത്തായി, പരിഭ്രമിച്ച് ചെല്ലപ്പെടുന്നവൻ. മനസ്സിലെ? നമ്മൾ പരിഭ്രമിച്ചിട്ട് ഒരാളെ സമീപിക്കുക, ആരെയാണോ പരിഭ്രമിച്ച് ഒരു അഭയം നൽകണം എന്ന് പറഞ്ഞ് നമ്മൾ സമീപിക്കുന്നത്, അയാളെ കുറിച്ച് എന്ത് പറയാം? ഇലാഹ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോഴും ആരാധിക്കപ്പെടുന്ന ആളുകൾ അടുക്കലേക്ക് എന്തിനാ മനുഷ്യന്മാർ പോകുന്നത്? എന്തോ ഒരു പരിഭ്രമം അവരെ ബാധിച്ചിട്ടുണ്ട്. ആ പരിഭ്രമത്തിൽ നിന്ന് ഒരു രക്ഷ കിട്ടണം, അല്ലെങ്കിൽ ഒരു അഭയം കിട്ടണം, ഒരു സഹായം കിട്ടണം. അതിന് ഏതോ ഒരാളെ സമീപിക്കുന്നു. അപ്പൊ അയാൾ ആരായി? ഇലാഹായി. ഞാൻ പറഞ്ഞു വെച്ചില്ലോ, അലഹയ ഇലഹു ഇലാഹ് ആരാധിച്ചു, അലിഹയ അതിന് തന്നെ പരിഭ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ രണ്ടും വേർതിരിച്ചു, അലഹയ ഇലഹു എന്ന് പറഞ്ഞാൽ ആരാധിച്ചു, അലിഹയ ഇലഹു എന്ന് പറഞ്ഞാൽ പരിഭ്രമിച്ചു. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുന്നവൻ എന്ന് പറയാം. പരിഭ്രമിച്ച് ആര് അങ്ങോട്ട് ചെല്ലുന്നുവോ അവൻ. അപ്പൊ ഒരാൾ ഇലാഹാണെന്ന് പറഞ്ഞാൽ പരിഭ്രമിച്ച് ആ പരിഭ്രമത്തിൽ അഭയം കിട്ടാൻ വേണ്ടി ആരെ സമീപിക്കുന്നുവോ അയാൾ ഇലാഹ്. ആരെ ആരാധിക്കുന്നുവോ അവൻ ഇലാഹ്. ഇനി ഒരു ഉദാഹരണം കൂടി പറയാം, ഇന്നും നീൽ കൊടുത്തല്ല. ഇപ്പോ കത്തബ എഴുതി, യക്തുബു എഴുതുന്നു, കാത്തിബ് എഴുതുന്നവൻ. ഇനി ആ കാത്തിബിന് പകരം കിതാബ്. അപ്പൊ അതിന്റെ വചന ഏതാ? ഏതാ വചന? ഫിയാൽ. ഏതുപോലെ? ഏതുപോലെ? ഇലാഹ് പോലെ. അലഹ ഇലാഹ് ആരാധിക്കപ്പെടുന്നവൻ. കത്തബ എഴുതി, കിതാബ് എഴുതുന്നവെന്നാ? ദൈ എഴുതപ്പെട്ടത്, എഴുതപ്പെടുന്നത്. അപ്പൊ നമ്മള് ബുക്കിന് കിതാബ് എന്നറിയുന്നു. എന്താ പറയാൻ കാരണം? പുസ്തകം എന്താണ്? എഴുതപ്പെടുന്ന സാധനമാണ്. അപ്പൊ മനസ്സിലെ? കത്തബ കിതാബ്. കിതാബ് നമ്മൾ പുസ്തകം എന്ന് പറയുന്നു. പുസ്തകം അർത്ഥം കിട്ടിയ എങ്ങനെയാ? അത് എഴുതപ്പെടുന്ന സാധനമാണ്. ഫിയാൽ എന്ന വസലിൽ വന്നു മഫൂലിന്റെ അർത്ഥത്തിൽ. ഇപ്പൊ ബസത്വ വിരിച്ചു, പരത്തി. ബിസാത്ത് എന്ന് പറഞ്ഞാൽ വിരിപ്പ്. അതേത് വചന? ഫിയാല് വചന. അപ്പൊ ബസത്ത വിരിച്ചു, ബിസാത്ത് വിരിപ്പ് എന്നെന്താ? വിരിക്കപ്പെട്ടത്. അപ്പൊ എന്തിന്റെ അർത്ഥം? മഫൂലിന്റെ അർത്ഥം വിരിക്കപ്പെട്ടത്. ഏതാണോ വിരിപ്പത്? ഫറശ തിറാസ് വിരിപ്പ്. അപ്പൊ എന്താ? തിറാസ് വിരിക്കപ്പെട്ടത്. ഏത് വചന? ഫിയാല് വചന. അപ്പൊ ഇവിടുന്ന് കിട്ടിയോ? അപ്പൊ അതുപോലെ അലഹ അല്ലെങ്കിൽ അലിഹ ഇലാഹ് ആരാധിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പരിഭ്രമിച്ച് സമീപിക്കപ്പെടുന്നത് ആരെ സമീപിക്കുന്നുവോ അത് ഇലാഹ്. അപ്പൊ അവിടെ പല പുസ്തകങ്ങളിൽ അഖീദ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇവിടെ ഷെയ്ഖ് കൊടുത്തിട്ടുള്ളതും അലഹയ ഇലഹു എന്നാണ്. നേരത്തെ രസീബ് ചോദിച്ചു അതുണ്ട്, അതാ പറഞ്ഞു. അപ്പൊ എന്താ? പരിഭ്രമിച്ചു എന്നർത്ഥം കിട്ടും. അലഹയ ഇലഹു ഇലാഹ് ആരാധിക്കപ്പെടുന്നവൻ. ലാ ഇലാഹ ആരാധിക്കപ്പെടുന്ന ഒന്നും തന്നെ ഇല്ല. ഇനി ഇതിൽ കൊടുത്തിട്ടുള്ള വേറെ വിശദീകരണം, ഇന്ന് ലോകത്ത് ഉണ്ടായിട്ടുള്ള ശിർക്കിന് ന്യായീകരണമായി അല്ലെങ്കിൽ തെളിവായി ആളുകൾ കണ്ടെത്തിയത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിൽ നടത്തിയിട്ടുള്ള ദുർവ്യാഖ്യാനമാണ്. അത് ദുർവ്യാഖ്യാനിച്ചാണ് എന്തുണ്ടാക്കിയത്? ശിർക്കുകൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ശിർക്കിലേക്ക് ജനങ്ങൾ പോയത്. അതിലൊന്നും ഇവിടെ തഹയ്യറ എന്ന് പറഞ്ഞല്ലേ, അലഹ എന്ന വാക്കിന് തഹയ്യറ എന്ന് അർത്ഥമുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അപ്പൊ തഹയ്യറ എന്ന് പറഞ്ഞാൽ എന്തായി? പരിഭ്രമിച്ചു. അതായത് അള്ളാഹുവിന്റെ സത്ത ദാത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കുൻഹ് അള്ളാഹു എന്ന് പറയുന്നത് അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ആർക്ക് സാധ്യമല്ല? മനുഷ്യന്റെ ബുദ്ധിക്ക് സാധ്യമല്ല. അപ്പൊ ഇലാഹ് അലഹ അല്ലെങ്കിൽ അലിഹ തന്നെ പരിഭ്രമിച്ചു. അപ്പൊ ഇലാഹ് പരിഭ്രമിക്കപ്പെടുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പരിഭ്രമിക്കപ്പെടുന്നത് അതാണ് തഹയ്യറ എന്നർത്ഥം പറഞ്ഞത്. ഇലാഹ് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റാത്ത പരിഭ്രമത്തിലേക്ക് എത്തിച്ചേരുന്ന എന്ന് ചില ആളുകൾ അർത്ഥം പറഞ്ഞിട്ട് ആ അർത്ഥം ശരിയല്ല എന്നാണ് ആര് പറയുന്നത്? സാലിഹ് അലി ഷെയ്ഖ് വിശദീകരിക്കുന്നത്. മറിച്ച് അലഹ ഇലഹു ഇലാഹ് ആരാധിച്ചു, ഇലാഹ് ആരാധിക്കപ്പെടുന്നവൻ എന്ന അർത്ഥമാണ് ശരി. അങ്ങനെ പറയാൻ കാരണം എന്താ? അതിന്റെ ഇവിടെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് എന്താണ് ഇലാഹ് എന്നതിന് അദ്ദേഹം നൽകിയ വിശദീകരണത്തിൽ അവിടെ പിന്നെ അദ്ദേഹത്തിന്റേതായ ഒരു പാരായണം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫിർഔനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അതദറു മൂസ വ ഖൗമഹു ലിയുഫ്സിദു ഫിൽ അർദി വ യദറക വ ആലിഹതക എന്നുള്ളടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓതിയത് വ യദറക വ ഇലാഹതക ഇതിലെ അതദറു മൂസ വ ഖൗമഹു മൂസയെയും അവന്റെ അനുയായികളെയും നീ വിട്ടേക്കുകയാണോ? ലി യുഫ്സിദു ഫിൽ അർദി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ. വ യദറക നിന്നെ ഉപേക്ഷിക്കുവാനും, ഇവിടെ നീ തന്നെ നിന്നെ ഉപേക്ഷിക്കുവാനും. വ ആലിഹതക നിന്നെയും നിന്റെ ആരാധ്യന്മാരെയും വിട്ടേക്കാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ വേണ്ടി മൂസയെ വിട്ടുകൊടുക്കുകയാണോ എന്നാണ് ആയത്തിലുള്ളത്. അപ്പോ അവിടെ പിന്നെ ഖുർആൻ ആരിയങ്ങളുടെ ഊത്തിലൊക്കെ കാണുന്ന എന്താ? യദറക്ക വ ആലിഹതക ഇലാഹിന്റെ ബഹുവചനാണ് എന്ത്? ആലിഹത്ത്. അപ്പൊ എന്തായി? ആരാധിക്കപ്പെടുന്നവ നിന്നെ ഒഴിവാക്കുവാനും വ ആലിഹത്തക്ക നിന്റെ ആരാധ്യന്മാരെ വിട്ടേക്കുവാനും. എന്നാൽ അവിടെ ആലിഹത്തക്ക എന്നുള്ളിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ ഇലാഹത്തക്ക എന്നോതി. അപ്പൊ ഇലാഹത്ത് ആലിഹത്ത് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവർ. ഇലാഹത്ത് എന്ന് പറഞ്ഞാൽ അലഹ ഇലഹു ഇലാഹത്ത് അലഹന്റെ മസ്ദറ. അപ്പൊ എന്താ അർത്ഥം? നിൻ ഫിർഔനിനെ ഒഴിവാക്കുവാനും വ ഇലാഹത്തക്ക നിന്റെ ഇബാദത്തിനെ ഒഴിവാക്കുവാനും. വ്യത്യാസം മനസ്സിലായ ദേശം പണിയുണ്ടോ തലേക്കറ? മനസ്സിലായില്ലേ? മനസ്സിലായില്ല? അപ്പോ ആ ആയത്ത് സൂറത്ത് അഹ്റാഫിലെ 127-ാമത്തെ ആയത്താൻ, അഹ്റാഫ് 127. ഫിറഔനോട് ആളുകൾ ചോദിക്കാൻ, മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് ദഅവത്ത് നടത്തി, അപ്പൊ മൂസനെ അങ്ങനെ വിട്ടാൽ എന്താണ്? ആ തദറു മൂസ വ ഖൗമഹു ലിയുഫ്സിദു ഫിൽ അർദി, മൂസനെയും മൂസന്റെ ആളുകളെയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണോ? വിടുകയാണോ? അവൻ അങ്ങനെ വിട്ടാൻ പറ്റില്ല, എന്ത് ചെയ്യണം? തടയണം. അങ്ങനെ വിട്ടാൽ എന്താവും? വ യദറക മൂസ എന്ത് ചെയ്യും? നിന്നെ ഒഴിവാക്കും. ആരൊഴിവാക്കും? ഫിർഔനെ ഒഴിവാക്കും. വ ആലിഹതക ഫിർഔൻ ആരെയൊക്കെ ആരാധിച്ചിട്ടുണ്ടോ അവരെയും ഒഴിവാക്കും. പിന്നെ എങ്ങോട്ട് പോകും? അള്ളാഹിലേക്ക് പോകും. ഫിർഔനെയും ഫിർഔന്റെ ആരാധ്യന്മാരെയും ഒക്കെ വിട്ട് മൂസയും മൂസന്റെ ആളുകൾ എങ്ങോട്ട് പോകും? അള്ളാഹുവിലേക്ക് പോകും. അയിന് മൂസനെ വിട്ടുകൊടുക്കുകയാണോ? ഇതാണ് ആയത്ത്. അവിടെ കാര്യങ്ങളുടെ ഖുറാഖുകളുടെ ഓത്തിലുള്ള എന്താണ്? യദറക്ക വ ആലിഹത്തക്ക എന്നാണ്. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തോതി? ആലിഹത്തക്ക എന്നതിന് പകരം വ ഇലാഹത്തക്ക എന്നോതി. ആലിഹത്ത് എന്നുള്ളത് ഇലാഹിന്റെ ബഹുവചനമാണ്, ആരാധ്യന്മാർ. ഇലാഹത്ത് എന്ന് പറഞ്ഞാൽ അലഹന്റെ മസ്തറ. അപ്പൊ എന്താവും? നിന്റെ ഇബാദത്തിന് നിന്നെയും വിടും, നിന്റെ ഇബാദത്തിനെയും അവർ വിട്ടുകളയും എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഓത്തനുസരിച്ച് വരിക. ഇവിടെ നമ്മളിത് പറയണതിനാ, ഇലാഹത്ത് അലഹ എന്നതിന് പരിഭ്രമിച്ചു എന്ന അർത്ഥമല്ല. എന്ത് കൊടുക്കണം? ആരാധിച്ചു എന്ന അർത്ഥം കൊടുക്കണം. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ അങ്ങനെ ഓതിയിട്ടുണ്ട്. അങ്ങനെ ഓതാൻ കാരണം എന്താ? ഫിർഔൻ ആരാധിക്കപ്പെട്ടിരുന്നു, ഫിർഔൻ ആരെയും ആരാധിച്ചിട്ടില്ല. അലിഹ അതാ പറഞ്ഞ രണ്ടുമുണ്ട്. പക്ഷെ ഇവിടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഈ ഇബ്നു അബ്ബാസിന്റെ വിശദീകരണവും മറ്റും വെച്ച് നോക്കുമ്പോ എന്താണ് ആരാധിച്ചു എന്നതാണ്. അതിനാണ് ഇവിടെ ഇബ്നു അബ്ബാസിന്റെ ഖിറാത്ത് കൊടുക്കുന്നത് ആല ശൈഖ്. അപ്പോ അലഹ യഇലഹു ഇലാഹത്ത് ഇതുപോലെ അബദ യഅബുദു ഇബാദത്ത് അതുപോലെ അലഹ യഇലഹു ഇലാഹത്ത്. അപ്പൊ ഇലാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇബാദത്ത് ആരാധന. നിന്നെയും നിനക്കുള്ള ഇബാദത്തിനെയും മൂസ വിടും, മൂസന്റെ ആളുകളും വിടും. അതിനാണ് ഇവിടെ പറഞ്ഞത് ഇന്ന ഫിർഔൻ കാന യഉബദു വലം യകുൻ യഅബുദു. ഇബ്നു അബ്ബാസ് പറയാണ് ഫിർഔൻ എന്ത് ചെയ്യുന്നു? കാന യഉബദു, ഫിർഔൻ ആരാധിക്കപ്പെട്ടിരുന്നു. ഫിർഔനെ ആ നാട്ടുകാർ ആരാധിച്ചു, പക്ഷേ ഫിർഔൻ എന്ത് ചെയ്തിട്ടില്ല? വലം യകുൻ യഅബുദു, ഫിർഔൻ ആരെയും ആരാധിച്ചിട്ടില്ല. കാരണം എന്താ? ഞാൻ തന്നെ റബ്ബ്. ഫിർഔൻ പറയാ ഞാൻ തന്നെ റബ്ബ്. അപ്പൊ ഫിർഔൻ വേറൊരാളെ ആരാധിക്കോ? അല്ല. അപ്പൊ ഫിർഔൻ വേറെ ആരെയും ആരാധിച്ചിട്ടില്ല, ആളുകൾ ഫിർഔനിനെ ആരാധിക്കുകയാണ് ചെയ്തത്. ഇതൊരു സത്യമാണ്. ആ ആശയം പഠിപ്പിക്കാനാണ് ഇബ്നു അബ്ബാസ് ഇങ്ങനെ ഓതിയത്, ഫിർഔനിനെയും മൂസാ നബി വിടും എന്നാ ഫിർഔൻ ആരാധിക്കുകയില്ല. വ ഇബാദത്തക്ക ഫിർഔനിനുള്ള ഇബാദത്തും ആര് വിടും? മൂസ വിടും. അല്ലാതെ ഫിർഔൻ ഫിർഔന്റെ ദൈവങ്ങളൊക്കെ വിടും എന്ന് പറയാനല്ല. പറഞ്ഞില്ല. അപ്പോ അവിടെ ആലിഹത്ത് എന്നതിന് പകരം ഇലാഹത്ത് എന്ന് ഇബ്നു അബ്ബാസ് ഓതിയിട്ടുണ്ട്. അപ്പൊ അലഹ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു എന്നാണ് അർത്ഥം. അതാണ് ഇവിടെ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതല്ല, ആലിഹത്തക്ക നിന്റെ ദൈവങ്ങളെ എന്ന് അർത്ഥം പറയാൻ എന്താവും? നിന്റെ മുമ്പ് ആരാധിക്കപ്പെട്ട പൂർവിക ദൈവങ്ങളെന്തോ ആ ദൈവങ്ങളെയും നിന്നെയും എന്ത് ചെയ്യും? മൂസാ നബിയും അനുയായികളും ഒഴിവാക്കും എന്ന് പറയാൻ. തങ്ങളുടെ ദൈവങ്ങളെയും അല്ല. അപ്പൊ അതാണ് ആ ഖിറാത്ത് അനുസരിച്ച് അങ്ങനെ അർത്ഥം പറയാം. പക്ഷെ ഇബ്നു അബ്ബാസിന്റെ ഈ ഖിറാത്ത് അനുസരിച്ച് അവിടെ എന്തായി? നിന്റെ ദൈവങ്ങളെയും എന്ന് പറഞ്ഞതിന് പകരം നിനക്കുള്ള ഇബാദത്തിനെയും നിന്നെയും വിടും, നിനക്കുള്ള ഇബാദത്തിനെയും മൂസാ നബി ഒഴിവാക്കി കളയും എന്ന് വരും. അപ്പൊ അവിടെ ഇബ്നു അബ്ബാസ് അങ്ങനെ ഓതിയിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥം ഇബ്നു അബ്ബാസിന്റെ വ്യാഖ്യാനമാണ് കൂടുതൽ ശരി. അപ്പൊ അലഹ എന്നതിന് പരിഭ്രമിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ശരി എന്താണ്? ആരാധിച്ചു എന്ന് പറയലാണ്. അപ്പൊ ലാ ഇലാഹ, ആരാധിക്കപ്പെടുന്ന ഒരുത്തനുമില്ല. ഇനി രണ്ടാമത് ഇവിടെ ചർച്ച നടത്തിയിട്ടുള്ളത്, പിന്നെ അങ്ങനെ വരുമ്പോ ലാ എന്നുള്ളത് ഇത് കുറച്ചു ഗ്രാമർ പഠിക്കാൻ കേട്ടോ, നമ്മൾ വിഷയം പഠിക്കരുത്. നിങ്ങൾ മാത്രമല്ല, ഇത് വൈലക്സ് കൂടി കിട്ടുക അല്ല, ഇതിൽ കൂടി കേൾക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ ഓൺലൈനിൽ കൂടി. അപ്പോ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്കും മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഈ വിഷയം തുടങ്ങിയപ്പോൾ ഈ ബുക്കാണ് നമ്മളെ അവലംബം. ഇതിന് പല ശർഹുണ്ട്, ഞാൻ രണ്ടു മൂന്നെണ്ണം നോക്കാറുണ്ട്. മുഖ്യമായ അവലംബം എന്താണ്? സാലിഹ് അൽ ശൈഖിന്റെ ഈ അത്തംഹീദ് എന്ന് പറയുന്ന പുസ്തകം അവലംബിച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള വിഷയം നമ്മൾ പറയണല്ലോ. അപ്പൊ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ലാ എന്നുള്ളത് എന്തിന്റെ അമല് ചെയ്യും? ഇന്നന്റെ അമല് ചെയ്യും. ഇതിൽ കുറച്ചെങ്കിലും അറബി പഠിച്ച ആൾക്കാരുണ്ടോ? നസീബുണ്ട്, റഫീഖ് ഉണ്ട്, പിന്നാര നവശാദ് ഉണ്ടോ? അപ്പൊ ഇന്ന ഇന്നത്തെ ശേഷമുള്ള എന്താ? ഇസ്മ. എന്നത്തെ ഇസ്മിന് നസ്ബും ഖബറിന് റഫും കിട്ടും. ആ ഇന്നന്റെ പ്രവൃത്തിയാണ് എന്തിനുള്ളത്? ലാ എന്നതിനുള്ളത്. ഇവിടെ പിന്നെ അൽഫിയന്റെ ഇബ്നു മാലിക്കിന്റെ പദ്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് തെളിവായില്ല, അതുകൊണ്ട് പാടേണ്ട ആവശ്യമില്ല. ഏതാണ് ഇന്നയുടെ അമല് എന്തിനുണ്ട്? ലാക്കുണ്ട്. അപ്പോ ഇന്ന ഇലാഹ, ഇലാദുള്ള എന്താ? ഇന്നന്റെ ഇസ്മ. അതേ ലാ ഇലാഹ, ലാ വന്നപ്പോ എന്ത് ചെയ്തു? ഇവിടെ ഇലാഹുൻ എന്ന് പറയുന്നതിന് പകരം ഇലാ ഹ എന്ന് പറഞ്ഞ് നസ്ബ് ചെയ്തു. അപ്പോ ഇലാഹു എന്നുള്ളത് ലാന്റെ ഇസ്മിന്റെ സ്ഥാനത്താണ്. അപ്പൊ എന്തു വേണം? ഇസ്മു വന്നാൽ എന്ത് വേണം? ഖബർ വേണം. അപ്പോ ലാ ഇലാഹ, ഇലാഹില്ല, ഇലാഹ് എന്നുള്ളത് ലാന്റെ ഇസ്മ്. അപ്പൊ ഇതിന്റെ ഖബർ അവിടെ എന്ന് ആളുകൾ ചോദിക്കുന്നു. അപ്പോ ചില ആളുകൾ അതിനൊരു ഖബർ സങ്കല്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ചിർക്കിലേക്ക് പോയ ദുർവ്യാഖ്യാനം ബോധ്യപ്പെടാൻ പറഞ്ഞു. ലാ ഇലാഹ, ഇലാഹില്ല, ഇല്ലല്ലാ. അപ്പൊ അതിനിടയ്ക്ക് ഒരു ഖബർ സങ്കല്പിക്കണം. എന്താണത്? മൗജൂദുൻ എന്ന് ആളുകൾ വിശദീകരിച്ചു. ലാ ഇലാഹ മൗജൂദുൻ, ഇലാഹില്ല മൗജൂദുൻ, കാണപ്പെടുന്ന, കാണപ്പെടുന്ന എന്തില്ല, ഇലാഹില്ല. അപ്പൊ മൗജൂദുൻ എന്നതാണ് ഇതിന്റെ ഖബറായിട്ട് ചില ആളുകൾ സങ്കല്പിച്ചത് എന്നൊരു സാലിഹ് ആലശേഖ വിശദീകരിക്കാൻ, ചില പണ്ഡിതന്മാരായി അല്ലെങ്കിൽ പണ്ഡിതന്മാരിലേക്ക് ചേർക്കപ്പെടുന്ന ചില ആളുകളുടെ ഗ്രന്ഥങ്ങളിലും വാക്കുകളിലുമൊക്കെ ഈ ഒരു വിശദീകരണം കാണാം. ഇത് ലാ ഇലാഹ മൗജൂദുൻ, കാണപ്പെടുന്ന ഒരു ഇലാഹുമില്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത് ശരിയല്ല, അങ്ങനെ മൗജൂദുൻ എന്ന് സങ്കല്പിക്കാൻ പറ്റുകയില്ല. ഈ മൗജൂദുൻ എന്ന ഖബറിനെ സങ്കല്പിക്കൽ ആരുണ്ടാക്കിയതാണ്? അത് ഇൽമുൽ കലാമിന്റെ ആളുകളും അഷ്അരി തരീഖത്തിന്റെ ആളുകളും പിന്നെ മുഅ്തസിലിയാക്കളും ഉണ്ടാക്കിയതാണ് ഈ മൗജൂദുൻ എന്ന സങ്കല്പം. കാരണം എന്താ, അവർക്ക് ശിർക്കൻ ആശയങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇത് മുഅ്തസിലിയാക്കളുടെയും അതുപോലെ തന്നെ അഷ്അരിയാക്കളെയും ഒക്കെ അഷ്അരിയാക്കളുടെ അൽ അഖീദത്തു സനൂസിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും മറ്റു പല ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ കാര്യം കാണാൻ സാധിക്കും. എന്നാൽ അത് ശരിയല്ല എന്നാണ് ഇവിടെ സാലിഹ് ആല ശൈഖ് വിശദീകരിക്കുന്നത്. കാരണം എന്താ, ലാ ഇലാഹ മൗജൂദുൻ, കാണപ്പെടുന്ന ഒരു ആരാധ്യനുമില്ല അള്ളാഹു അല്ലാതെ എന്ന് പറഞ്ഞാൽ അങ്ങനാണോ? അള്ളാഹു അല്ലാത്ത കാണപ്പെടുന്ന ഒരുപാട് ഇലാഹ ലോകത്തില്ലേ? ഇല്ലേ? അപ്പൊ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓലൊക്കെ ഇവിടെ എന്താ മൗജൂദാണ്, ഇവിടെ ഉള്ളവരാണ്. ഇപ്പോ വിഗ്രഹങ്ങൾ, ബിംബങ്ങൾ, ഖബറുകൾ, പിന്നെ ജീവിച്ചിരിക്കുന്ന പല അമ്മമാരെയും മറ്റും മറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, മനുഷ്യന്മാർ ആരാധിക്കുന്നു. ഇവരൊക്കെ അവിടെ മൗജൂദാണോ അല്ലേ? മൗജൂദാണോ? മൗജൂദാണ്, ഉള്ളതാണ്, കാണുന്നത് അല്ലെങ്കിൽ ഉള്ളത്. അപ്പോ ഉണ്ടോ അല്ലേ? ഉണ്ട്. അപ്പൊ ലാ ഇലാഹ മൗജൂദുൻ ഇല്ലല്ല, അള്ളാഹു അല്ലാതെ കാണപ്പെടുന്ന അല്ലെങ്കിൽ വുജൂദുള്ള ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അള്ളാഹു അല്ലാത്ത പലതും ആരാധിക്കപ്പെടുന്നു, കാണാനിക്കപ്പെടുന്നു ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ആ മൗജൂദുൻ എന്ന് പറയുന്നത് എന്തല്ല, ശരിയായ ആശയമല്ല. പിന്നെ അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് ആർക്കും അംഗീകരിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ രണ്ടാമത് ഇൽമുൽ കലാമിന്റെ ആളുകളും അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളും ഈ പറഞ്ഞ പിന്നെ അശരിയത്തിന്റെ ആളുകളുമൊക്കെ ഇതിന് കൊടുത്തിട്ടുള്ള അർത്ഥം ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവനില്ല. ഇതൊക്കെ മനസ്സിലാക്കാനാണ് നേരത്തെ അലഹ, അതിന്റെ മസ്തർ എന്തൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കാം, എന്താണ് അതിന്റെ ശരിയായ അർത്ഥം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ശിർക്കിന്റെ ആളുകൾ എന്തർത്ഥം കൊടുത്തു? ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ലാ ഖാദിറ, ആരാധിക്കപ്പെടുന്ന ആളില്ല എന്നല്ല, പിന്നെന്താണ്, കഴിവുള്ള ആരുമില്ല, കഴിവുള്ള ആരുമില്ല, അല്ലെങ്കിൽ സ്വയം പര്യാപ്തനായ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആവശ്യമില്ലാത്ത മുസ്തഗ്നിയായ ഒരാളുമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ചോദിക്കാവുന്ന ചെല്ലാവുന്ന ഒരാളുമില്ല എന്ന അർത്ഥമാണ് ആര് കൊടുത്തത്? ഈ പറഞ്ഞ പഴച്ച കക്ഷികളായ ആളുകളൊക്കെ കൊടുത്തത്. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഉലൂഹിയത്തിനെയാണ് ശരിക്കും നിഷേധിക്കുന്നത്. ഇവരുടെ അർത്ഥപ്രകാരം എന്ത് വന്നു? റുബൂബിയത്തിനാണ് നിഷേധിക്കുന്നത്. ഖാദിർ, ലാ ഖാദിറ, അല്ലെങ്കിൽ അതുപോലുള്ള അർത്ഥങ്ങൾ കൊടുത്താൽ അപ്പോ ആരാധിക്കപ്പെടുന്ന ഒരുത്തനുമില്ല, ഉലൂഹിയത്തിനല്ല, പിന്നെന്താണ്, ലാ റുബൂബിയത്ത, കഴിവുള്ള ഒരുത്തൻ, അങ്ങനെയുള്ള ഒരു റബ്ബില്ല എന്നർത്ഥം വരും. എന്നാൽ ഈ ആശയത്തെ, റുബൂബിയത്തിനെ ആര് എതിർത്തിട്ടില്ല? മക്കയിലെ മുശ്രിക്കുകൾ എതിർത്തിട്ടില്ല. ഇവര് പറയുന്ന അർത്ഥമാണ് ലാ ഇലാഹ എന്നതിന് ഉണ്ടായിരുന്നതെങ്കിൽ, ലാ ഇലാഹ എന്നതിന് ലാ ഖാദിറ, കഴിവുള്ള ഒരാളുമില്ല. കഴിവുള്ള ആർക്കേ ഉള്ളൂ? അള്ളാഹ്ക്കേ ഉള്ളൂ. ബ്രഹ്മനാട്ടിലെ ഖുറാഫിൽ വരണം എന്താ, കഴിവൊക്കെ ആർക്കാ? അള്ളാഹ്ക്കാണ്. പിന്നെ പേർക്ക് കിട്ടിയതോ? ഓൾക്ക് സ്വന്തം ഉണ്ടായതല്ല, അള്ളാഹ് കൊടുത്തോണ്ട് ഉണ്ടായി. അപ്പൊ കഴിവുള്ളവരാരാ? അള്ളന്നെ. ഈ അർത്ഥമാണ് ബ്രഹ്മനാട്ടിലെ ഖുറാഫിൽ പറയുന്നത്. അതാ അപ്പൊ അവിടുന്ന് കിട്ടിയതാ, ഈ പഴച്ച ആളുകളിൽ നിന്നാണ് ഈ അർത്ഥം കിട്ടിയത്. അങ്ങനെ ലാ ഇലാഹ അർത്ഥമല്ല. കാരണം എന്താ, മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ റുബൂബിയത്തിനെ അല്ല അവർ നിഷേധിച്ചത്. റുബൂബിയത്ത് ആരംഗീകരിച്ചതാണ്? മക്കയിലെ മുശ്രിക്കുകൾ അങ്ങേയറ്റം നമ്മൾ നേരത്തെ കുറെ ആയത്തുകൾ വായിച്ചു പോയി, അതുപോലെ തന്നെ ഇവിടെ ചില ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. വലൈ സാലത്തഹുമ്മൻ ഖലഖ സമാവാത്തി വല്ലർദ യഖുല്ലുന്ന എന്ന അർത്ഥത്തിലുള്ള ഒരുപാട് ആയത്തുകൾ. ആകാശഭൂമികൾ ആരാണ് സൃഷ്ടിക്കുന്നത്, മഴ വർഷിപ്പിക്കുന്നത് ആരാണ്, ജീവിപ്പിക്കുന്നത് ആരാണ്, മരിപ്പിക്കുന്നത് ആരാണ്, നിയന്ത്രിക്കുന്നത് ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ ഓല മറുപടി എന്താ, യഖൂലുന്നല്ലാഹ്, ആരാണ്, അള്ളാഹുവാണ്. അപ്പൊ റുബൂബിയത്ത് മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു, മക്കയിലെ മുശ്രിക്കുകൾ ഒരിക്കലും റുബൂബിയത്ത് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഇവരെ എന്ത് ചെയ്തു, ആ ഇലാഹ് എന്നതിന്റെ അർത്ഥത്തിൽ തന്നെ ഉലൂഹിയത്തിന് പകരം അവിടെ റുബൂബിയത്ത് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ അതാണ് അർത്ഥം എന്ന് വെച്ചു. അവിടെ മുതലാണ് എന്തുണ്ടായത്, ശിർക്ക് ഉണ്ടായി തീർന്നത്. അപ്പൊ എന്തായി, അവിടെ തൗഹീദിന്റെ ആശയമെന്തോ അത് തന്നെ അവർ തകർത്ത് കളഞ്ഞു. അപ്പൊ ഈ വാദം ഒരിക്കലും ശരിയല്ല. ഇത്തരമൊരു ദുർവ്യാഖ്യാനം കൊണ്ടാണ് എന്തുണ്ടായിത്തീർന്നത്, ശിർക്ക് ഉണ്ടായിത്തീർന്നത്, അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് തെളിവുണ്ടായിത്തീർന്നത് എന്നാണ് ഇവിടെ ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇതല്ലായിരുന്നു അർത്ഥമെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ ഒരിക്കലും അജാലൽ ആലിഹത്ത ഇലാഹം വാഹിദൻ എന്നവർ ചോദിക്കുമായിരുന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ എന്ന് പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ എന്താ ചോദിച്ചത്, ആരാധനക്കർഹനായി മറ്റാരുമില്ല. അപ്പൊ മുശ്രിക്കുകൾ ചോദിച്ചു, അജാല മുഹമ്മദ് ആക്കിയോ അൽ ആലിഹത്ത, ആരാധിക്കപ്പെടുന്ന ആളുകളെയെല്ലാം മുഹമ്മദ് ആക്കിയോ, ഇലാഹം വാഹിദൻ, ഒരേ ഒരു ഇലാഹാക്കിയോ. എന്നാ അവിടെ പലതും ആരാധിക്കപ്പെടുന്നുണ്ട്, അത് ഓർക്കും അറിയാം. ഓരെന്ത് ചെയ്യുന്നു, അവരുടെ ആവശ്യങ്ങൾക്ക് അവർ സമീപിക്കുന്നത്, ആരാധിക്കുന്നത് അള്ളാഹുവിനെയും ആരാധിക്കുന്നു, അള്ളാഹു അല്ലാത്ത ആളുകളെയും ആരാധിക്കുന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞപ്പോ മക്കയിലെ മുസ്ലിംകൾ മനസ്സിലായി മുഹമ്മദ് നബി പറഞ്ഞതിന്റെ അർത്ഥം റുബൂബിയത്ത് നിഷേധിക്കുകയല്ല മുഹമ്മദ്, റുബൂബിയത്ത് മുഹമ്മദ് നബി അംഗീകരിക്കുന്നു, ഇവരും അംഗീകരിക്കുന്നു. പിന്നെന്താ, ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹനായി വേറെ ആരുമില്ല. അപ്പൊ ആ ജാല ലാലിഹത്ത, ആരാധ്യന്മാരെ മുഹമ്മദ് ആക്കിയോ, ഇലാഹൻ വാഹിദൻ, ഒരൊറ്റ ഇലാഹാക്കിയോ. ഇവിടെ കുറെ ആരാധ്യന്മാരെ നമ്മൾ ആരാധിക്കുന്നത്, അതൊന്നും പറ്റൂല, പിന്നെ ആരെ പറ്റുള്ളൂ, അള്ളാഹുവെ പാടുള്ളൂ എന്നാണോ മുഹമ്മദ് പറയുന്നത്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ആർക്ക് മനസ്സിലായിട്ടുണ്ട്, ആർക്ക് മനസ്സിലായി, മക്കയിലെ മുശ്രിക്കുകൾക്ക് മനസ്സിലായി. എന്നാൽ മുസ്ലിം സമൂഹത്തിലെ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് മനസ്സിലായില്ല, ഇലാഹ് എന്നതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഇത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ കശ്ഫു ശുബഹാത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയത് ഇലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഔലിയ എന്ന് പറയുന്ന അർത്ഥമാണ്. ഇലാഹിനെ അവർ മനസ്സിലാക്കിയത് എന്താണ്, നമ്മുടെ നാട്ടിൽ ഔലിയ എന്ന് പറഞ്ഞാൽ എന്താണോ ആ അർത്ഥമാണ് അവർ മനസ്സിലാക്കിയത്. അറേബ്യയിൽ സയ്യിദ് എന്ന് അറബ് ആളുകൾ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് പോലെ. അപ്പോ മുഹമ്മദ് വഹാബ് ഇതുകൂടി പറഞ്ഞു കാണാം, ഇന്നത്തെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളേക്കാൾ നല്ല ബുദ്ധിയും നല്ല ചിന്തയും നല്ല മനസ്സിലാക്കാനുള്ള കഴിവും ഉള്ളവരായിരുന്നു അബൂജഹലും മക്കയിലെ മുശ്രിക്കുകളും. കുറച്ച് ഗൗരവമുള്ള വിഷയം, ഇന്നിപ്പോ ഒരു അഹ്ലുൽ ഖിബ്ര ചർച്ച ഉണ്ടല്ലോ, ഒരു അഹ്ലുൽ ഖിബ്ര ചർച്ച ഇട്ടില്ലേ. അപ്പോ മുഹമ്മദ് വഹാബ് പറഞ്ഞത് എന്താ, അബൂജഹലിന് എന്ത് മനസ്സിലായി, ഇവരെക്കാൾ അസഹു അഖ്ലൻ വഫഹ്മൻ, വെറുതൊരു വാക്കുകൾ ഉപയോഗിച്ചു, ഇവരെക്കാൾ നല്ല ബുദ്ധിയും നന്നായി മനസ്സിലാക്കാനുള്ള കഴിവും മക്കയിലെ അബൂജഹലിനും അവിടുത്തെ മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നു. കാരണം എന്താ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് ആർക്ക് മനസ്സിലായി, മക്കയിലെ മുശ്രിക്ക് മനസ്സിലായി, ഇവർക്കത് മനസ്സിലായില്ല. ഇവിടെ ഒരു വാചകം കൊടുത്തിട്ടുണ്ട് സാലിഹ് അലി ഷെയ്ഖ് മുഹമ്മദ് വഹാബിന്റെ ഒരു വാചകം, ബിഇസ ഖൗമുൻ, മുഹമ്മദ് വഹാബിന്റെ വാചകമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കശ്മീർ ഭാഗത്ത് കൊടുത്ത വാചകമാണ്, ഇത് വേറെ വാചകം, ബിഇസ ഖൗമുൻ, ഒരു ജനത എത്ര മോശം, ഈ ആളുകൾ എത്ര മോശം, ഈ ഖൗമ ആരാ, മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞ ഖൗമ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ നജദിലും പരിസരത്തും ജീവിച്ച അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്ത, ശിർക്കിനു വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹയെ ദുർവ്യാഖ്യാനിച്ച, ലാ ഇലാഹ ഇല്ലല്ലാഹ ചൊല്ലിയ, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹക്ക് വിരുദ്ധമായി ഇബാദത്ത് എടുത്ത ആളുകളെക്കുറിച്ചാണ്, കലിമ ചൊല്ലിയവരെ കുറിച്ചാണ് മുഹമ്മദ് വഹാബ് പറയുന്നത്, ബിഇസ ഖൗമുൻ, ഈ മനുഷ്യന്മാരെത്ര ചീത്ത, അബൂ ജഹ്ലിൻ അഅലമു മിൻഹും, ബിലാ ഇലാഹ ഇല്ലല്ലാ. അബൂജഹലി ഇവരെക്കാൾ ലാ ഇലാഹ ഇല്ലല്ലയെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അബൂജഹല് തിരിഞ്ഞ അത്ര ആർക്ക് തിരിഞ്ഞില്ല, ആർക്ക് തിരിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നജദിൽ ലാ ഇലാഹ ഇല്ലത് ചൊല്ലിയ മുസ്ലിങ്ങളായ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മുസ്ലിക്കുകൾക്ക് മനസ്സിലായിട്ടില്ല. അത് അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടു നോക്കൂ. അബൂജഹലിന് മനസ്സിലായ അത്ര ലാ ഇലാഹ ഇല്ലന്നതിന്റെ അർത്ഥം ഇക്കാലഘട്ടത്തിലെ കുബൂരികളായ ആളുകൾക്ക്, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇലാഹ് എന്താണ് എന്ന് അബൂജഹലിന് മനസ്സിലായതുകൊണ്ടാണ് ആ ജാല ലാലിയാത്ത ഇലാഹ വാഹിദൻ എന്ന് ചോദിച്ചത്. അത് തിരിഞ്ഞില്ലെങ്കിൽ അബൂജഹലും മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചോദിക്കില്ല, ആ ജാല ലാലിയാത്ത ഇലാഹൻ വാഹിദൻ എന്ന് ചോദിക്കുകയില്ല. അപ്പോൾ ചർച്ച തുടങ്ങിയതിന്റെ ലാ ഇലാഹ എന്നുള്ളത് ലാന്റെ ഇസ്മാണ്. അപ്പൊ അതിന്റെ ഖബർ എവിടെ, ഖബർ ഇസ്മ വന്നാൽ ഖബർ വേണ്ടേ എന്നാണ്. അവനിവിടെ സാലിഹ് അലി ഷെയ്ഖ് ഇബ്നു മാലിക്കിന്റെ, അതായത് അൽബിയട്ടില്ലേ നഹവിന്റെ പ്രസിദ്ധമായ ഒക്കം, ആയിരം ബെയ്ത്ത് എന്തിന് നഹവ് പഠിപ്പിക്കാൻ, ആയിരം ബെയ്ത്തിലൂടെ നഹവ് പഠിപ്പിക്കുക, അതാണ് അൽബിയ എന്ന് പറയുന്ന ബുക്ക്. അതിന്റെ ഗ്രന്ഥകർത്താവാണ് ഇബ്നു മാലിക്. ആ ഇബ്നു മാലിക്കിന്റെ പദ്യസഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഖബർ കളയപ്പെടാം, എപ്പോഴും ഖബർ പറയാതെ തന്നെ കേൾക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലാകുമെങ്കിൽ അവിടെ എന്ത് പറയേണ്ടതില്ല, ഖബർ പറയേണ്ടതില്ല. അപ്പൊ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ പിന്നെ ഖബർ അവിടെ എന്ന് ചോദിച്ചിട്ട് മൗജൂദുൻ എന്ന് സങ്കല്പിക്കേണ്ടതില്ല. മൗജൂദ് എന്ന് സങ്കല്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം എന്താ, അല്ലാത്ത ഒരുപാട് ആരാധ്യ വസ്തുക്കൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെതിരാകും. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ഖബറിന്റെ ആവശ്യമില്ല. ഇനി ഇതുപോലുള്ള ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആനിലും ഹദീസിലുമൊക്കെ വന്നിട്ടുണ്ട്. കാരണം അവിടെ എന്താ, ലാ ഇലാഹ ആരാധിക്കപ്പെടുന്നവരില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ആശയം എന്നുള്ളത് കൃത്യമായി മനസ്സിലാകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫസ്സഹീഹു തഖ്ദീറുൽ ഖബരി ബിഖൗലിക, ഇവിടെ മൗജൂദ് എന്ന് സങ്കല്പിക്കുന്നതിന് പകരം പറയാവുന്ന ഒരു തഖ്ദീർ, ഒരു ഖബറിനെ എങ്ങനെ വേണമെങ്കിൽ പറയാം, ബിഹഖിൻ അല്ലെങ്കിൽ ഹഖുൻ എന്നാണ് സങ്കല്പിക്കേണ്ടത്. അപ്പോ ലാ ഇലാഹ മൗജൂദുൻ ഇല്ലല്ലാ എന്നല്ല പറയേണ്ടത്, ലാ ഇലാഹ ഹഖുൻ ഇല്ലല്ലാ അല്ലെങ്കിൽ ലാ ഇലാഹ ബിഹഖിൻ ഇല്ലല്ലാ എന്നാണ് പറയേണ്ടത്. മനസ്സിലെ? അപ്പൊ എന്താ ഹക്ക് എന്ന് പറഞ്ഞാൽ അർഹത, അവകാശം, സത്യം, കടമ ബാധ്യത പല അർത്ഥം ഉപയോഗിക്കും. ഇവിടെ എന്താ, ലാ ഇലാഹ ആരാധിക്കപ്പെടുന്ന ഒന്നും തന്നെയില്ല, ബിഹക്കിൻ എന്താണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അർഹമായി, ലാ ഇലാഹ ആരാധിക്കപ്പെടുന്ന ഒന്നുമില്ല, ഹക്കുൻ എങ്ങനെ, ഹക്കോടുകൂടി അർഹതയോടുകൂടി അവകാശത്തോടുകൂടി ആരാധിക്കപ്പെടുന്ന ഒന്നുമില്ല, ഇല്ലല്ലാ ആരൊഴികെ, അല്ലാഹു ഒഴികെ. അതാണ് ആരാധിക്കപ്പെടാൻ അർഹനായി എന്ന് നമ്മൾ അർത്ഥം പറയുന്നല്ലോ. ആരാധിക്കപ്പെടാൻ അർഹൻ മർവലിന്റെ ഇതിൽ കാണാം, ലാ മഅബൂദ, ലാ ഇലാഹ എന്നാൽ ഇലാഹിൽ എന്താ അർത്ഥം, മഅബൂദ് ആരാധിക്കപ്പെടുന്നവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ഹക്കോടുകൂടി അർഹതയോടുകൂടി അവകാശത്തോടുകൂടി ആരാധിക്കപ്പെടാവുന്ന ഒന്നുമില്ല, ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ. അപ്പൊ മൗജൂദുൻ എന്നതിന് പകരം അവിടെ എന്ത് സങ്കല്പിക്കാം, ലാ ഇലാഹ ഹഖുൻ ഇല്ലല്ലാ അല്ലെങ്കിൽ ലാ ഇലാഹ ബിഹഖിൻ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ. ഉമർ മൗലവിക്ക് ഒരു ചെറിയൊരു റിസാല ഉണ്ടെന്നത് മാനാ ലാ ഇലാഹ ഇല്ലല്ലാ. ഉഗ്രവാദത്തെ കൊണ്ടുപോയി കൊടുത്ത ആളെ ഉഗ്രവാദത്തിന്റെ പത്താമേ പറയണ കാര്യം അതാണ്, മായനാ ലാ ഇലാഹ ഇല്ലല്ലാ. അറബിയിൽ ഇന്ത്യ തന്റെ ഒരു പഴയ ഒരു കോപ്പി എന്റെ ബുക്കിലുള്ള തപ്പിയ കിട്ടും വാശേഖരത്തിൽ. അതുകൂടെ ചെറിയൊരു വിശദീകരണം വരുന്നുണ്ട് പറയാം. അപ്പോ എന്താണ് അവിടെ ഇസ്മെന്താണ്, അതിന്റെ ഖബർ എന്താണ്, മൗജൂദ് സങ്കല്പിക്കാൻ പറ്റുമോ, ഇലാഹിന്റെ അർത്ഥം എന്താണ്, അതിൽ വന്ന അപാകത എന്താണ്, മൗജൂദ് സങ്കല്പിക്കുന്ന വന്ന അപാകത എന്താണ്, പിന്നെ എന്താണ് അവിടെ ശരിയായി സങ്കല്പിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ സാലിഹ് അലി ഷെയ്ഖ് വിശദീകരിക്കുന്നത്, ഇന്ന് ഈ കാലഘട്ടത്തിലും ഈ വ്യാഖ്യാനങ്ങൾ പണ്ട് മുഴുത്തുതിരിയാക്കളും അശരി തരീഖത്തിന്റെ ആളുകളും മറ്റുള്ളവരുമൊക്കെ നടത്തിയ വ്യാഖ്യാനങ്ങൾ ഇന്നും ചില ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ശരിയായ അർത്ഥമല്ല. അവിടെ നിന്നാണ് ചെറുക്കിലേക്ക് പോയത്. ഇവർ പറഞ്ഞതാണല്ലോ എന്ത്, നമ്മുടെ നാട്ടിലെ അള്ളാഹു അല്ലാത്ത ആളുകൾ ദുആ ചെയ്യുന്ന ആളുകളൊക്കെ ഇതേ അർത്ഥം കൊടുക്കുന്നത്. കാരണം എന്താ, അങ്ങനെ പറഞ്ഞെങ്കിലേ അവർ ചെയ്യുന്ന പണി ശിർക്കല്ല എന്ന് വരികയുള്ളൂ. ഇനി ഒരു ഹെഡിങ് തന്നെ എന്നത്തെ ക്ലാസ് തീർന്നില്ലേ. നാനി അടുത്ത് നോക്ക്, ഉലായിക്കൽ ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബ. അതല്ലേ ഒന്നാമതായത്, ഉലായിക്കൽ ലദീന യദഊന. ആദ്യം ഒന്ന് അർത്ഥം പറയാം, പിന്നെ വിശദീകരണം പറയാം. ഉലായിക്ക അവർ, അല്ലെങ്കിൽ അക്കൂട്ടർ. അല്ലദീന എന്ന് പറഞ്ഞാൽ അല്ലദി യാതൊരുവൻ, അതിന്റെ ബഹുവചനാണ് എന്ത്, അല്ലദീന യാതൊരുവർ. ദർശന കഥ തന്നെ ഉലായിക്ക അക്കൂട്ടർ. അല്ലദീന എങ്ങനെയുള്ള കൂട്ടർ, യദ്ഊന ദഅയദ്ഊ, ദുആ ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. യദ്ഊന ഇവിടെ മൂന്നെണ്ണം ഒക്കെ അവരെ അവരാ, അക്കൂട്ടർ അവർ, അവർ ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നല്ല. നമുക്ക് മനസ്സിലാവേണ്ടി എന്ന് പറയാ, ഇവർ ദുആ ചെയ്യുന്നവരാ, ദുആ ആരോട് ദുആ ചെയ്യുന്നുവോ അവർ. മനസ്സിലെ, ഉലായിക്ക അവർ, ആ അവരാരാ, ആരോടാണോ മക്കയിലെ മുശ്രിക്കുകൾ ദുആ ചെയ്തത് ആ ആളുകൾ. എന്താണ് ആരായി ഈ പറഞ്ഞ ഇലാഹുകൾ, ആലിഹത്തുകൾ, ആരാധിക്കപ്പെടുന്നവർ. ഉലായിക്ക അക്കൂട്ടർ, അതായത് ആരാധിക്കപ്പെടുന്നവർ. ഇത് കയ്യിൽ ബുക്കില്ലാത്ത അടുത്ത് നോക്കണ്ട, വെറുതെ കേട്ടതിന് യാതൊരു കാര്യമില്ല. തൊള്ളവായതിലുള്ള ക്ലാസ് അല്ല ഇത്. എന്താണ് കേട്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആയത്ത് അർത്ഥം പഠിക്കണം, മനസ്സിലാക്കണം. ഉലായിക്ക ആരാധിക്കപ്പെടുന്ന അവർ, അല്ലദീന എങ്ങനെയുള്ള, ഏതാരാധനമാർ, യദൂന, യദൂന എന്നാലും അവർ ദുആ ചെയ്യുന്നതാണ് വാക്കിനർത്ഥം. ഇവിടെ എന്താ അവർ എന്ന് പറയുന്ന പകരം നമുക്ക് മനസ്സിലാക്കാൻ എന്ന് പറയാ, ഇവർ, അതായത് ആര്, ഇതാരെ കുറിച്ചാണ് പറഞ്ഞത്, മക്കയിലെ മുശ്രിക്കുകൾ. അതേ പണി എടുക്കുന്ന എല്ലാ ആളുകളും. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ അവരാണ് ഇവിടെ യദൂന എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ. ഇവർ ആരോട് ദുആ ചെയ്യുന്നുവോ അവർ, അതായത് മക്കയിലെ മുശ്രിക്കുകൾ ആരെ, അള്ളാഹുവിന് പുറമെ ആരോടൊക്കെയാണോ ദുആ ചെയ്തത് ആ ആളുകൾ. യബ്തഊന, യബ്താ എന്നാൽ ആഗ്രഹിക്കുക, ലക്ഷ്യം വെക്കുക, തേടുക. യബ്തഊന അവർ ആഗ്രഹിക്കുന്നു, അവർ തേടുന്നു. അപ്പൊ ഈ അവരാരാ, രണ്ടാമത് പറഞ്ഞ ആളുകളാണോ ആദ്യം പറഞ്ഞ ആളുകൾ, ആരാധിക്കുന്നവരാണോ ആരാധിക്കപ്പെടുന്നവരാണോ, ആരാധിക്കപ്പെടുന്നവർ. അവരെ കുറിച്ച് പറഞ്ഞു നിർത്തിയത് ഇവർ ആരോട് ദുആ ചെയ്യുന്നുവോ അവർ, അതായത് ആരാധിക്കപ്പെടുന്നവർ. യബ്തഊന, ആ ആരാധിക്കപ്പെടുന്ന മനുഷ്യന്മാർ, അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആളുകൾ, അവർ കൊതിക്കുന്നു. ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിലേക്ക് അവർ തേടുന്നു, ലക്ഷ്യം വെക്കുന്നു. അൽ വസീലത, ആവശ്യത്തെ. വസീല എന്നുള്ളതിന് മാർഗം എന്ന് പറയാറുണ്ട്. എന്റെ വിശദീകരണം പറയാം, അൽ വസീലത്ത, വസീല എന്നാൽ അൽ ഹാജ, ആവശ്യം. ആവശ്യത്തെ അവർ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത് ആരിലേക്കാ, ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്കാണ്. അയ്യുഹും അഖ്റബു, അയ്യുഹും, ഈ ആരാധിക്കപ്പെടുന്നവരിൽ അയ്യു, നേരത്തെ നമ്മൾ ഹദീസിൽ പറഞ്ഞു, എന്താ അയ്യുഹും യുഅതാഹ, അയ്യു എന്നാൽ ഏത്, അല്ലെങ്കിൽ ആര്. അയ്യുഹും, അവരിൽ ആരാണോ അഖ്റബു, ഏറ്റവും ഖരീബ് അടുത്തത്, അഖ്റബ് ഏറ്റവും അടുത്തത്. അയ്യുഹും അഖ്റബ്, അവരിൽ ഏറ്റവും അടുത്ത, അടുത്തതാരോ, ആരിലേക്കടുത്തത്, ആരിലേക്കടുത്തത്, അള്ളാഹുവിലേക്ക്. ഈ ആരാധിക്കപ്പെടുന്നവരിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തതാരോ, അവര് പോലും തങ്ങളുടെ ആവശ്യത്തെ അവർ ലക്ഷ്യം വെക്കുന്നത് ആരിലേക്കാണ്, ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്കാണ്. ഒന്നുകൂടി വായിക്കുക, സമയം പോലെ തിരക്കില്ല. ഉലായിക്ക അവർ, ആര് പറ, ആരാധിക്കപ്പെടുന്ന ആളുകൾ. അല്ലദീന എങ്ങനെയുള്ള ആരാധിക്കപ്പെടുന്ന, ആരാധിക്കുന്നവരാണ്. യദൂന ഇവർ, മക്കയിലെ മുശ്രിക്കുകൾ, ഇവർ ആരോട് ദുആ ചെയ്യുന്നുവോ അവർ, ആ ആരാധിക്കപ്പെടുന്ന ആളുകൾ. യബ്തഊന അവർ തേടുന്നു, അവർ പ്രാർത്ഥിക്കുന്നു. അല്ല യബ്തഗൂന അവർ തേടുന്നു ഇലാ റബ്ബിഹിം ആരിലേക്ക് അവരുടെ റബ്ബിലേക്ക് അതാരാ അല്ലാ അപ്പൊ ഈ ആരാധിക്കപ്പെടുന്ന ആളുകൾ അവര് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ തേടുന്നത് ആരോടാ ഇലാ റബ്ബിഹിം അള്ളാഹുവിലേക്കെന്ന് അവരുടെ റബ്ബിലേക്കാകുന്നു എന്തിനെ ലക്ഷ്യം വെക്കുന്നത് എന്തിനെ തേടുന്നതിൽ വസീലത്ത അവരുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തെ അവരുടെ ആവശ്യത്തെ അവരുടെ രക്ഷിതാവിലേക്കാകുന്നു അവർ ലക്ഷ്യം വെക്കുന്നത് ഉദ്ദേശിക്കുന്നത് ആര് ആരാധിക്കപ്പെടുന്ന കൂടത്തിൽ പലരും ഉണ്ടാകാം അള്ളാഹുവിലേക്ക് കുറച്ചടുത്തവരുണ്ടാകാം കൂടുതൽ അടുത്തവരുണ്ടാകാം വളരെ നന്നായി അടുത്തവരുണ്ടാകാം പല തരക്കാരുണ്ടാകാം അപ്പോ അവരിൽ അയ്യുഹും അക്റബ് ഈ ആരാധിക്കപ്പെടുന്നവരിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തതാരോ അവർ പോലും തേടുന്നത് ആരോടാ അള്ളാഹുവിനോട് അപ്പൊ മനസ്സിലെ ഇനി ഇവിടെ ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണമായി മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും അത് ഈ ബുക്കിൽ പറഞ്ഞിട്ടില്ല ഫതുൽ മജീദ് വിശദീകരിച്ചിട്ടുണ്ട് മറ്റ് ഖുർആൻ വ്യാഖ്യാ തഫ്സീർ വിശദിച്ചാൽ കാണാം ഈ ആരാധിക്കപ്പെടുന്ന ആളുകൾ കല്ലും മരവും അല്ലെ ബിംബങ്ങളും വിഗ്രഹങ്ങളും മനുഷ്യന്മാരും ഒക്കെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട് മക്കയിലെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ വിഗ്രഹങ്ങളും ബിംബങ്ങളും എന്ന് പറഞ്ഞാൽ അത് വെറും കല്ലും മരവുമല്ല പിന്നെന്തായിരുന്നു മുമ്പ് മരിച്ചുപോയ നല്ലവരായ ആളുകളുടെ രൂപങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് അപ്പൊ ആ ബിംബത്തെയാണ് ആരാധിക്കുന്നത് എങ്കിലും അവരുടെ ഉദ്ദേശം ആരാ ഈ വിഗ്രഹം ആരുടേതാണോ ആ മഹാന്മാരാണ് മനസ്സിലല്ലേ ഇവിടെ ഒരു കാര്യം ഇതൊന്നും ഇതിൽ പറഞ്ഞല്ല നമ്മളെ നാട്ടിലെ ആൾക്കാർ പറയുന്നുണ്ട് ഈ നിങ്ങൾ ഓതുന്ന ആയത്തൊക്കെ അതൊക്കെ നമ്മൾ വായിച്ചു ഈ കശുഭാത്ത് ക്ലാസ് എടുക്കലുണ്ട് ചൊവ്വാഴ്ച ബാലിശ്ശേരി ഓൺലൈനിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളാരെ കേൾക്കണ്ട എനിക്ക് അറിയില്ല നമ്മളെ ഏതോ ഇവിടെ ഉണ്ടെന്നുള്ള എനിക്കറിയില്ല നമ്മളത് ക്ലാസ് മുന്നിലുണ്ട് അപ്പൊ അതിൽ നമ്മളെ നാട്ടിലെ ആൾക്കാർ പറയും മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ച് നിങ്ങൾ ഈ ആയത്ത് നമ്മളോട് ഓതണ്ട നമ്മളെ നാട്ടിലെ ആൾക്കാർ വരേണ്ടതാ നിങ്ങൾ ഈ ആയത്തൊന്നും നമ്മളോട് ഓതണ്ട ഞങ്ങള് ആരോടെ ദുആ ചെയ്യുന്നുള്ളൂ ഔലിയാക്കന്മാരാണ് മക്കയിലെ മുശ്രിക്കുകൾ ദുആ ചെയ്തത് ആരോടാ കല്ലിനോടും മരത്തോടും വിഗ്രഹത്തോടും ബിംബത്തോടുമാണ് അവരും ഞങ്ങളും എന്തല്ല ഒരുപോലെയല്ല ഇത് സാധാരണ കേൾക്കണല്ലോ ഇവിടെ അല്ലേ ഈ ആയത്തതിന് മറുപടിയാ ഇവിടെ ഉലായിക്ക എന്ന് പറഞ്ഞാൽ വിളിച്ചു വാദിക്കപ്പെടുന്ന കല്ലും മരവും എന്നല്ല അക്കൂട്ടർ എന്നാണ് കല്ലിനെ കുറിച്ചും മരത്തെക്കുറിച്ചോ പറയില്ല അപ്പൊ ഉലായിക്ക ഈ ആയത്തിന് എന്ത് കിട്ടും മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ചു വാദിച്ചത് കല്ലിനെയോ മരത്തെയോ വെറും ബിംബത്തെയോ അല്ല പിന്നെന്താണ് ചില ആളുകളെയാണ് ആ ആളുകൾ എന്ന് പറയുന്നത് ഗാഫിരീങ്ങളല്ല പിന്നെന്താ അക്റബാണ് ആരിലേക്ക് അടുത്തവരാ അപ്പൊ അള്ളാഹുവിലേക്ക് അടുത്ത ഔലിയാക്കന്മാരായ സ്വാലിഹികളായ പ്രവാചകന്മാരായ ഇനി മലക്കുകളിൽപ്പെടും അങ്ങനെയുള്ള ആളുകളെയാണ് അവരോടാണ് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത് എന്നിട്ടും ഖുർആൻ എന്ത് പറഞ്ഞു അതെന്താ ചിർക്കാണ് അപ്പൊ കല്ലിനോടും മരത്തോടും അല്ല ഔലിയാക്കന്മാരോട് ദുആ ചെയ്താലും അതെന്താകും തൗഹീദിന് വിരുദ്ധമാകും എന്നതിൽ നിന്ന് കിട്ടും ഇനി ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്ന ഇവിടെ ഉലായിക്ക എന്ന് പറഞ്ഞാൽ ജൂതന്മാർ ഉസൈറിനോട് ദുആ ചെയ്തു ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ജൂതന്മാർ വിശ്വസിച്ചു ക്രിസ്ത്യാനികൾ ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് വിശ്വസിച്ചു ഈസാ നബിയോട് ദുആ ചെയ്തു മറിയമിനോടും എന്ത് ചെയ്തു ക്രിസ്ത്യാനികളിൽ ചില ആളുകൾ ദുആ ചെയ്തു അപ്പൊ ജൂത ക്രിസ്ത്യാനികളായ ആളുകൾ ആരാധിച്ച ഉസൈർ ഈസ മറിയം പോലുള്ള മഹാന്മാരായ ആളുകളാണ് ഇവിടെ ഉലായിക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ നാട്ടിലുള്ള ലായിലായില്ലെന്ന പറഞ്ഞ് ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണ് ഇനി യദഉന എന്നവിടെ പറഞ്ഞു യദഉന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അവിടെ യഅബ്ദൂന എന്നാണ് കാരണം എന്താ ദുആ എന്താ ഇബാദത്താണ് അപ്പോ അള്ളാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളോട് അവർ ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരെ എന്ത് ചെയ്യുന്നു ആരാധിക്കുന്നു ഇനിയിവിടെ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം എന്താ യബ്തഗൂന ആരോടാണോ ഇവർ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവർ എന്തിനാ ദുആ ചെയ്യുന്നത് എന്തിനാ ദുആ ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ അപ്പൊ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ മനുഷ്യന്മാരായ ചില ആളുകളോട് അല്ലാത്തവരോടും എന്ത് ചെയ്യുന്നു ദുആ ചെയ്യുന്നു അത് ശരിയല്ല കാരണം എന്താ ഇവിടെ ഖുർആൻ പഠിപ്പിക്കാൻ നിങ്ങൾ ആരോടാണോ ദുആ ചെയ്യുന്നത് ആ ആളുകൾ അവരുടെ ആവശ്യം നിറവേറിക്കിട്ടാൻ അവരുടെ മുമ്പുള്ള ഔലിയാക്കന്മാരോടല്ല ദുആ ചെയ്തത് അവർ ആരോട് ദുആ ചെയ്തു അള്ളാഹാരോട് ദുആ ചെയ്തു. അത് മനസ്സിലായോ? അതാണ് ഇവിടെ എന്ത്, നിങ്ങൾ ആരോട് ദുആ ചെയ്യുന്നുവോ അവർ യബ്തഹൂന. അപ്പൊ ഇവിടെ ദുആ എന്ന് പറഞ്ഞത് ഇബാദത്ത് നടത്തലാണ്. ഇനി യബ്തഹൂന, ഈ ആരാധിക്കപ്പെടുന്ന ഉസൈർ ആകട്ടെ, ഈസാ നബി ആകട്ടെ, മറിയം ആകട്ടെ, മലക്കുകളാകട്ടെ, വത്താകട്ടെ, സുആകട്ടെ, യഹൂദാകട്ടെ, യഹൂക്കാകട്ടെ, നസ്റാകട്ടെ, ലാത്തയാകട്ടെ, ഉസ്സയാകട്ടെ, മനാത്താകട്ടെ, ആരാധിക്കപ്പെടുന്ന ഈ ആരായിരുന്നാലും ശരി, അവരൊക്കെ തേടിയത് വേറെ ഔലിയാക്കന്മാരിലേക്കല്ല, പിന്നെ ആരിലേക്ക്? ഇലാ റബ്ബിഹിം. യബ്തഹൂന, അവർ തേടി, അവർ ആഗ്രഹിച്ചു, അവർ ലക്ഷ്യം വെച്ചു. ഇബ്താനാൽ ഖസദ എന്നർത്ഥം. അവർ ലക്ഷ്യം വെച്ചു, ആരിലേക്ക് ലക്ഷ്യം വെച്ചു? ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിലേക്ക്. എന്തിന്? അൽ വസീലത്ത, ആവശ്യത്തെ, തങ്ങളുടെ ആവശ്യം നിറവേറിക്കിട്ടാൻ അവർ ഔലിയാക്കന്മാരെ അല്ല സമീപിച്ചത്, ഇലാ റബ്ബിഹിം. ആരുടെയാണ്? അവരുടെ രക്ഷിതാവിനെയാണ് സമീപിച്ചത്, ഉദ്ദേശിച്ചത്. പറഞ്ഞ മനസ്സിലായിട്ടോ? എന്തിനാ ഇത് കൊടുക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ആരെ സമീപിക്കുന്നു? അള്ളാഹുവിനോട് അടുത്ത ആളുകളെ സമീപിക്കുന്നു. അത് ശരിയല്ല. കാരണം നിങ്ങൾ ആരെയാണോ ലക്ഷ്യം വെച്ചത്, അവർ അള്ളാഹുവിനാണ് ലക്ഷ്യം വെച്ചത്. അപ്പൊ അവർക്ക് പോലും എന്തിന് കഴിയില്ല? അവർക്ക് അവരുടെ കാര്യം സ്വന്തമായി നിർവഹിക്കാൻ കഴിയില്ല. ആ ആളുകളെയാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? ആരെയാണ് ഉദ്ദേശിച്ചത്? അള്ളാഹു അദ്ദേഹം ഉദ്ദേശിച്ചത് മോശപ്പെട്ടവരല്ല, അയ്യുഹും അഖ്റബ്, അവരിൽ ഏറ്റവും മെച്ചപ്പെട്ട ആളുകൾ പോലും. അത്ര മാത്രമേ നിങ്ങളെ ബുക്കിലുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുണ്ടാവും. അവിടെ വായിക്കാം, എന്നിട്ട് പിന്നെ വിശദീകരിക്കാം. വയർജൂന, റജായർജു, നേരത്തെ ഹദീസിൽ വന്ന വാക്ക് റജായർജു, കുല്ലുഹും യർജൂന അയ്യുഴ്, ഹദീസിൽ നേരത്തെ വായിച്ചതാ, കുല്ലുഹും യർജു, ആ കൊടി കൊടുക്കാൻ അവർ രാവിലെ ചെന്നു, കുല്ലുഹും യർജു, എല്ലാവരും ആഗ്രഹിക്കുന്നു. വയർജൂന, അതിന്റെ ജമ്മ വയർജൂന, അവർ കൊതിക്കുന്നു. ആര്? മക്കയിലെ മുശ്രിക്കുകൾ ആരോട് ദുആ ചെയ്തുവോ ആ ആരാധിക്കപ്പെട്ട മഹാന്മാരായ ആളുകൾ, അള്ളാഹുവിലേക്ക് അക്രബായ അടുത്ത ആളുകൾ, യർജൂന, അവർ കൊതിച്ചത്, അവർ ആഗ്രഹിച്ചത് മറ്റാരുടെയെങ്കിലും റഹ്മത്തിനെയല്ല, പിന്നെ ആരുടെ റഹ്മത്ത? റഹ്മത്തഹു, റബ്ബിന്റെ റഹ്മത്താണ് അവർ കൊതിച്ചത്. വയഹാഫൂന, അവർ ഭയപ്പെട്ടത്, ഹാഫയഹാഫു, അവർ ഭയപ്പെട്ടത് അദാബഹു, അള്ളാഹുവിന്റെ ശിക്ഷയെയുമാകുന്നു. അപ്പൊ അവർ ലക്ഷ്യം വെച്ചത് അള്ളാഹുവിനെയാണ്, അവർ ആഗ്രഹിച്ചത് ആരെയാണ്? അള്ളാഹുവിന്റെ കാരുണ്യത്തെയാണ്. അവർ പേടിച്ചത് ആരെയാണ്? അള്ളാഹുവിന്റെ ശിക്ഷയെയാണ്. സൂറത്തുൽ ഇസ്റ 57 ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, ഇന്ന അദാബ റബ്ബിക, തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ, ഇന്ന അദാബ റബ്ബിക. അവര് അള്ളാന്റെ അദാബിനെ പേടിച്ചു, എന്നിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നബിനോട് പറയാൻ ഇന്ന അദാബ റബ്ബിക, എന്തിനാണ് അവർ അള്ളാന്റെ ശിക്ഷയെ പേടിച്ചത്? ഇന്ന അദാബ റബ്ബിക്ക്, തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ, കാന മഹ്ദൂറ, ഹദറ എന്നാല് പേടിച്ചു, സൂക്ഷിച്ചു, കാന മഹദൂറ, അത് പേടിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അത് സൂക്ഷിക്കപ്പെടേണ്ടതാണ്, സൂക്ഷ്മത കാണിക്കപ്പെടേണ്ടതാണ്. കാരണം എന്താ? ഇല്ലെങ്കിൽ എന്താവും? ആ ശിക്ഷയെക്കുറിച്ച് പേടിച്ചില്ലെങ്കിൽ ആ ശിക്ഷ ബാധിക്കും. അപ്പൊ ഇന്ന അദാബ റബ്ബിക്, അവർ അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചു. എന്തുകൊണ്ട്? ഇന്ന അദാബ റബ്ബിക്, അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നിന്റെ റബ്ബിന്റെ ശിക്ഷ, കാന മഹദൂറ, അതെന്താണ്? പേടിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചത്. ഇനി അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇനി അതിന്റെ വിശദീകരണത്തിലൂടെ സൂചിപ്പിക്കാനുള്ളത്, ഒന്ന് നേരത്തെ പറഞ്ഞു, യദൂന ഉലായിക്ക ആരാണ് പറഞ്ഞു. യദൂന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർ ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ആരാധിക്കുന്നു. കാരണം ദുആ എന്താണ്? ഇബാദത്താണ്. ഇനി അൽ വസീല, യബ്തഗൂന ഇലാ റബ്ബിഹിം അൽ വസീല, യബ്തഗി യബ്തഗൂന, ഇബ്തഗ യബ്തഗി എന്നാൽ ഖസദ യബ്സുദ്, ഉദ്ദേശിക്കുക, ലക്ഷ്യം വെക്കുക. പിന്നെ അൽ വസീല എന്ന് പറഞ്ഞാൽ അൽ ഹാജ വത്തഖർറുബു ബിൽ അഅ്മാലി സ്വാലിഹ എന്നാണ്. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് വസീലത്തുള്ളത് എന്നാൽ? ഒന്ന് അൽ ഹാജ, ആവശ്യത്തെ അള്ളാഹുവിലേക്ക് ലക്ഷ്യം വെക്കുക. എന്നാൽ നമ്മുടെ ആവശ്യം നിറവേറി കിട്ടാൻ ആരെ ലക്ഷ്യം വെക്കുക? അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുക. ഇവിടെ വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹു ലക്ഷ്യം വെക്കലും അള്ളാഹു ലക്ഷ്യം വെച്ച് അള്ളാഹിലേക്ക് എത്താൻ വേണ്ടി ചെയ്യലും അള്ളാഹു കൽപ്പിച്ച നല്ല കാര്യങ്ങൾ ചെയ്യണം. അതാണ് അഅ്മാലു സാലിഹാത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് വസീലയെ തേടുക എന്ന് പറയുന്നത്. ആ അഅ്മാലു സാലിഹാത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് വസീലയെ തേടുന്നത് എന്തിനാ? നമുക്കെന്തോ ഒരു ഹാജത്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നേടിക്കിട്ടാനാണ്. ആ ലക്ഷ്യം എന്താ? സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണം, ശിക്ഷ കിട്ടാതിരിക്കണം, അല്ലേ, അള്ളാഹു റഹ്മത്ത് കിട്ടണം. അതൊക്കെയാണ് ആവശ്യം. ആ ആവശ്യങ്ങൾ നേടാനാണ് എന്ത് ചെയ്യുന്നത്? അഅ്മാലു സാലിഹാത്ത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വസീല എന്ന് പറഞ്ഞാൽ പിന്നെ ഹാജ. നാഫിഉ ഇബ്നു അസ്റഖ്, നാഫിഉ ഇബ്നു അസ്റഖ് എന്ന് പറയുന്ന ആള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല. സൂറത്തുൽ മായിദയിലെ 35-ാമത്തെ ആയത്ത്. അതുകൊണ്ട് നോട്ട് ചെയ്ത് ചൊളി, അവിടെ വസീല വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ വസീല എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാണ്ട് കൊടുക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വബ്തഗു, ഈ നമ്മൾ നേരത്തെ ഓതിയ ആയത്തിൽ എന്താണത്? യബ്തഗൂന ഇലാ റബ്ബിഹിം അൽ വസീല. ഇവിടെ എന്താണത്? അതിന്റെ അമ്രാണ് യബ്തഗൂ, നിങ്ങൾ തേടുക. ഇലൈഹി, അള്ളാഹുവിലേക്ക്. അൽ വസീലത്ത, അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീലയെ തേടുക എന്ന മായിദയിലെ 35-ാമത്തെ ആയത്ത്. യായലി രാമനു വിശ്വസിച്ചവരെ, ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. വബ്തഗു ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് വസീലയെ തേടുക. ഇങ്ങനെ എന്തിനാ പറഞ്ഞു വെച്ചാൽ നമ്മളെ നാട്ടിൽ വസീലക്ക് പറഞ്ഞ അർത്ഥം അറിയാം? രൂപം തിരിഞ്ഞു കാണുന്ന തടികൾ, ദവാത്തുകൾ. നമ്മുടെ നാട്ടിൽ മുരിയമരണത്താണ് അള്ളാഹുലേക്ക് വസീല തേടുന്നാൽ രൂപം തിരിഞ്ഞു കാണുന്ന തടികൾ. എത്തെങ്ങനെ മുട്ടി തീർച്ച കണ്ട ഇതന്നെ ഓരോ ദിശെന്താ രൂപം തിരിഞ്ഞു കാണുന്ന തടി തന്നാല് ഔലിയാക്കന്മാര്. ഔലിയാക്കന്മാരെന്ത് ചെയ്യണം? വസീലയാക്കണം. അതിനാണ് രൂപം തിരിഞ്ഞു കാണുന്ന ദവാത്തുകൾ, തടികൾ എന്ന് വേണ്ടത്. അവിടെ വസീല എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നാഫിഉ ഇബ്നു അസ്റഖ് ചോദിച്ചു. ഈ ആയത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, എന്താണ് അർത്ഥം? മാ മഅനൽ വസീല, വസീല എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ്. ഫഖാല, അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ വസീല അൽ ഹാജ. ഇതൊക്കെ നമുക്ക് ഇപ്പൊ പുതുമായി തോന്നും. വസീല എന്ന് പറഞ്ഞാൽ അൽ ഹാജ, എന്താണ് ഹാജത്ത്, ആവശ്യം എന്നാണ്. ഫഖാല ലഹു, അപ്പോ നാഫിഉ ഇബ്നു അസ്റഖ് ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, വഹൽ തഅരിഫുൽ അറബു ദാലിക, വസീല എന്ന് പറഞ്ഞാൽ ഹാജത്ത് എന്നാണ് അർത്ഥം എന്ന് നിങ്ങൾ പറയുന്നു, ഇത് അറബികൾക്കറിയുമോ? ചോദിക്കുന്ന ആളും അറബി, ഉത്തരം പറയുന്ന ആളും അറബി തന്നെ. പക്ഷെ നിങ്ങളെ വാങ്ങാൻ അർത്ഥമാണോ അല്ല അറബികൾക്ക് പരിചയമുള്ള അർത്ഥമാണോ ചോദിക്കുന്നത്? ഹൽ തഅരിഫു അൽ അറബു ദാലിക, അറബികൾ ഇതറിയുമോ? വസീല എന്ന് പറഞ്ഞാൽ ഹാജത്താണ് എന്നറിയുമോ? ഫഖാല, അല്ല ഖാല നഅം. അപ്പൊ ഇബ്നു അബ്ബാസ് പറഞ്ഞു, അതെ. അലം തസ്മ ഖൗല ശായിർ, കവിയുടെ വാക്ക് നീ കേട്ടിട്ടില്ലേ? വഹുവ അൻതറ യുഹാതിബു ഇംറാഅതൻ, അൻതറ എന്ന കവി ഒരു പെണ്ണിനോട് സംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പാടിയിട്ടുണ്ട്. അപ്പോ ജാഹിലിയത്തിലെ അറബി എന്ന് പറയുന്നത് എന്താണ്? ഒന്നും ഖുർആൻ, നമ്മൾ പിന്നെ ഖുർആനിലെ പദങ്ങൾ എന്തിനുപയോഗിച്ചു, അത് അറബികൾ എന്തിനു ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ എന്താണ്? ജാഹിലിയത്തിലെ കവിതകൾ അറബികൾ പാടിയ പാട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? അതിന്റെ അർത്ഥം വിശദീകരിക്കും. ഇവിടെ ഇപ്പോ വസീല എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാജത്ത് എന്ന് ആരർത്ഥം പറഞ്ഞു? ആ ഓനെ നിർത്തനയോ, നിർത്തനയ്ക്കിനെ പറഞ്ഞോളൂ കീറില്ലെങ്കിൽ. വസീല എന്നതിന് ഹാജത്ത് എന്നർത്ഥം പറഞ്ഞു. ആര് പറഞ്ഞു? ഇബ്നു അബ്ബാസ് പറഞ്ഞു. ആരാ ചോദിച്ച്? നാഫിഉ ഇബ്നു അസ്റഖ്. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, ഇത് അറബികൾക്ക് പരിചയമുള്ള അർത്ഥമാണോ? അപ്പൊ ഇബ്നു അബ്ബാസ് ഒരു പാട്ട് പാടിയിട്ട് അതെ അങ്ങനെ അർത്ഥമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ആരാണ്? അൻതറ എന്ന് പറയുന്ന കവി ഒരു പെണ്ണിനോട് പറഞ്ഞൊരു വാക്കാണ്. ഇന്നൽ റിജാല ലഹും ഇലൈകി വസീല അയ്യ ഖുദൂകി തഖ്ലീ വതഖ്ലബി. ആളുകൾക്ക്, മനുഷ്യന്മാർക്ക്, ലഹും അവർക്കുണ്ട്, ഇലൈകി വസീല, പെണ്ണിനോടെ പറയണത്, പെണ്ണേ നിന്നിലേക്ക് ആളുകൾക്കൊരു വസീലയുണ്ട്. ആ ആളുകൾക്ക് നിന്നിലേക്ക് ഒരാവശ്യമുണ്ട്. അതെന്താ? നിന്നെ അവർ സ്വീകരിക്കുക, നീ സുർമയിടുക, അതുപോലെ തന്നെ ചായം മുക്കി കൊടുക്കുക, മുടി താടിക്കൊക്കെ എന്ത് ചെയ്യുക, മൈലാഞ്ചലല്ലേ, ചായം കൊടുക്കുക, അതാണ്. അപ്പൊ സുർമയിടലും പിന്നെന്ത് ചെയ്യലാണ്, ചായം മുക്കലും ചായം കൊടുക്കലുമാണ്, മൈലാഞ്ചി പോലെ ചായം കൊടുക്കലും. ഇതിനാണ് നിന്നെ അവർ സ്വീകരിക്കുന്നത്. അപ്പൊ അവരുടെ വസീല എന്താ? അപ്പൊ ഈ പദ്യത്തിൽ വസീല എന്ന് ഉപയോഗിച്ചത് എന്തിനാ? ഈ ആവശ്യം, ആ ആവശ്യത്തിന് നിന്നെ അവർ ഉദ്ദേശിക്കുന്നു, അതാണ് ഇന്നലഹും ഇലൈക്ക വസീല. അപ്പോൾ വസീല എന്നത് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നൽ വിജാലലഹും ഇലൈക്ക ഇലൈക്കി ഹാജ, അവർക്ക് നിന്നിലേക്കൊരു ആവശ്യമുണ്ട്. അപ്പൊ ഇത് അറബികൾക്കറിയാവുന്ന പദമാണ്, അർത്ഥമാണ് എന്ന് ആര് വിശദീകരിച്ചു കൊടുത്തു? ഇബ്നു അബ്ബാസ് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അതാണ് ഈ കവിത ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, റബ്ബിലേക്ക് അവർ വസീലയെ തേടുന്നു എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് അവരുടെ ആവശ്യത്തെ അവർ തേടുന്നു. അപ്പൊ എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യം ആരോടാണ് തേടേണ്ടത്? ഇതൊരു പക്ഷെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരർത്ഥമായിരുന്നു. അള്ളാഹുവിലേക്ക് ആവശ്യത്തിന് മനുഷ്യന്മാരിൽ നിന്ന് മനുഷ്യന്മാരോട് തേടാവുന്ന ആവശ്യം അവരോട് തേടാം, അതിനപ്പുറത്തുള്ള കാര്യം അത് ആരോട് തേടണം? അള്ളാഹുവിനോട് തേടണം. അപ്പണി ആരാ എടുത്തത്? അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത നിങ്ങൾ ആരോടാണോ ദുആ ചെയ്യുന്നത് അവർ അവരുടെ ആവശ്യത്തിന് സമീപിച്ചത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ഇനി ഇവിടെ നിർത്താം, ഇതുകൊണ്ട് ഈ ആയത്ത് പറഞ്ഞു നിർത്താം. ഇലാ റബ്ബിഹിം എന്ന് പറഞ്ഞാൽ അൽ വസീലത്ത ഇലാ റബ്ബിഹിം എന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞു? യബ്തഗൂന ഇലാ റബ്ബിഹിം അൽ വസീല, ഇതുപോലെ ഇയാക്കൻ അഴുതു വയ്യാക്കൻ അസ്തൈൻ. ശരിക്കും എന്താ പറയണ്ടി? ശരിക്കും എന്നാൽ ഭാഷ സാധാരണ പ്രയോഗം അനുസരിച്ച് നഴുതു ഇയാക്ക വ നസ്തഈനു ഇയാക്ക, പ്രവൃത്തി ചെയ്യുന്ന ആള് എന്തിലാണോ ഫീല് ഫായില് മഫൂല്. ഇവിടെ ഇയാക്ക നഴുതു എന്ന് പറയുമ്പോൾ മഫൂലിനെ ആദ്യം പറഞ്ഞു, പിന്നെയാണ് ഫീലും ഫായലും പറയുന്നത്. അതുകൊണ്ടാണ് എന്തർത്ഥം കിട്ടിയത്? മാത്രം എന്നർത്ഥം കിട്ടിയത്. അതുപോലെ ഇവിടെ യബ്തഗൂന അൽ വസീലത്ത ഇലാ റബ്ബിഹിം, ആവശ്യത്തെ അവർ തേടുന്നു ഇലാ റബ്ബിഹിം അവരുടെ റബ്ബിലേക്ക് എന്ന് പറയുന്നതിന് പകരം എന്തു പറഞ്ഞു? യബ്തഗൂന ഇലാ റബ്ബിഹിം അൽ വസീല, അവസാനം പറയേണ്ടതിന് എന്ത് ചെയ്തു? ആ ആദ്യം പറഞ്ഞു. ഇവിടെ ഈ പറഞ്ഞ ഇബ്നു അബ്ബാസിനോട് നാഫി ഇബ്നു അസ്റഖ് ചോദിച്ച മായിദയിലെ 35-ാമത്തെ ആയത്തിലും എന്താണുള്ളത്? ഇബ്തഗൂ അൽ വസീലത്ത ഇലൈഹി എന്ന് പറയുന്നതിന് പകരം ഇബ്തഗൂ ഇലൈഹി അൽ വസീല. അപ്പൊ എന്തർത്ഥം കിട്ടും? മാത്രം ആ മരണപ്പെട്ടു പോയ നിങ്ങൾ ആരോട് ദുആ ചെയ്യുന്നുവോ ആ ഔലിയാക്കന്മാരായ വിളിച്ചു വാർത്തിക്കപ്പെടുന്ന ആലിഹത്തുകൾ ആരാധ്യന്മാർ ലക്ഷ്യം വെച്ചത് അള്ളാഹുവിനെ തന്നെയാണ്. അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചു, അല്ലാത്ത ലക്ഷ്യം വെച്ചു എന്നർത്ഥം കിട്ടൂല. യബ്തഗൂന ഇലാ റബ്ബിഹിം അൽ വസീല, അവരുടെ രക്ഷിതാവിലേക്ക് തന്നെയാണ് അവരുദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ മറ്റാരെയും അവർ ലക്ഷ്യം വെച്ചിട്ടില്ല. അപ്പൊ അവിടെ എന്തായി? ഒരു ഇഖ്തിസാസ്. അവസാനം പറയേണ്ടത് ആദ്യം പറഞ്ഞപ്പോ നഴുതു ഇയാക്ക എന്നത് ഇയാക്ക നഴുതു ആക്കി പറഞ്ഞതുപോലെ കിട്ടിയ അർത്ഥം പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഇഖ്തിസാസിന്റെ ഒരു പ്രത്യേകമായ അർത്ഥം കിട്ടുന്നു. മറ്റാരെയുമല്ല, അള്ളാഹുവിനെ തന്നെയാണ് അവർ സമീപിച്ചത് എന്നർത്ഥം കിട്ടുന്നു. അതായത് അന്ന ഹാജാതിഹിം ഇന്നമാ യബ്തഗൂനഹ ഇൻദല്ലാഹ്, അള്ളാഹുവിനടുക്കൽ മാത്രമാണ് അവർ ലക്ഷ്യം വെച്ചത്. ഫലാ യതവജ്ജഹൂന ഇലാ ഗൈരിഹി, അള്ളാഹു അല്ലാത്ത ആരെയും അവർ ലക്ഷ്യം വെച്ചിട്ടില്ല. ഫഖദ് ഹസറു വഖസറു അത്തവജ്ജഹ ഫില്ലാ, അവർ ഈ ലക്ഷ്യം വെക്കുക ഉദ്ദേശത്തിന് വേണ്ടി തേടുക എന്നുള്ളത് അള്ളാഹുവിൽ മാത്രം അവർ പരിമിതപ്പെടുത്തി. കുറച്ചുകൂടി അല്ലത് 5 മിനിറ്റ് തീർക്കാൻ ആയത് തീർക്കാൻ ബാക്കി മാത്രം വായിക്കാം. പിന്നെ ഇവിടെ ശരിക്കും എന്താ യബ്തഗൂന ഇലല്ലാന്നല്ല പറയേണ്ടത്, ആരോടാ അവർ തേടിയത്? ആരെയാ ലക്ഷ്യം വെച്ചത്? അള്ളാഹുവിനാണ് ലക്ഷ്യം വെച്ചത്. പക്ഷെ ആയത്തിലുള്ള എന്താ ഉള്ളത്? നിങ്ങൾ പറ ഇലല്ലാന്നാള് യബ്തഗൂന ഇലാ റബ്ബിഹിം, യബ്തഗൂന ഇലാ ഇലല്ലാഹി എന്നല്ല, യബ്തഗൂന ഇലാ റബ്ബിഹിം എന്നാ പറഞ്ഞത്. അള്ളാഹു എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് അള്ളാഹെന്നല്ല പറയേണ്ടത് എന്ന് ചോദിക്കാം. അതിനിവിടെ ശൈഖ് പറയുന്ന മറുപടി എന്താണ്? റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാ? രക്ഷിതാവാണ്, പരിപാലകനാണ്. അപ്പൊ ആ റബ്ബിന്റെ കടമയിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ റുബൂബിയത്തിൽപ്പെട്ടതാണ്. എന്ത്, ഒരാൾ പരിപാലകനാകുന്നത്, ഒരാൾ റബ്ബാകുന്നത് എപ്പോഴാ? ചോദിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിറവേറ്റി കൊടുക്കണം, ചോദിച്ചത് കൊടുക്കണം, പ്രാർത്ഥിച്ചാൽ കേൾക്കണം. അപ്പോ റുബൂബിയത്തിൽപ്പെട്ടതാണ് എന്ത്? ആവശ്യപ്പെട്ട് സമീപിച്ചാൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അടാ റുബൂബിയത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ് ഇവിടെ ഇലാ റബ്ബിഹിം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ. അപ്പോ ഈ ബാബുമായി ഇതിനുള്ള ബന്ധന്താ? അവരെന്ത് ചെയ്തു? അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇനി ദുആ ആയിത്തീരുന്ന എന്തെല്ലാം സംഗതി ഉണ്ടോ അതുമൊക്കെ ആരുടെ സമർപ്പിക്കാം, ആർക്കെ സമർപ്പിക്കാൻ പാടുള്ളൂ? അള്ളാഹു സമർപ്പിക്കാൻ പാടുള്ളൂ. നിസ്കാരമായിരുന്നാലും സക്കാത്തായിരുന്നാലും നേർച്ചയായിരുന്നാലും മറ്റേത് കർമ്മങ്ങളായിരുന്നാലും അതിന്റെ ഇനത്തിൽപ്പെടുന്ന ഏതും അള്ളാഹുവിനോടെ അള്ളാഹുവിനെ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ്. പിന്നെ അതിന്റെ അവസാനം രണ്ട് കാര്യം പറഞ്ഞതായി, അർജൂന റഹ്മത്തഹു വയഹാബൂന അദാബഹു. ഒന്ന് ഇബ്തിഗ, തേടൽ. പിന്നെ അർജൂൻ, പ്രതീക്ഷിക്കൽ, റജ, പ്രതീക്ഷ. പിന്നെ യഹാബൂൻ, ഹൗഫ്, പേടി. മൂന്ന് സംഗതിയാണ് പറഞ്ഞത്. ഇതും ഈ മൂന്നെണ്ണവും എന്തിന്റെ ഭാഗമാണ്? തൗഹീദിന്റെ ഭാഗമാണ്. നോക്കണം നമ്മൾ. ഇപ്പോ ഇവിടെ ശേഖ് പറയുന്നുണ്ട്, ഈ ആയത്ത് എന്തിനാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഈ ഹെഡിങ്ങിന്റെ റായ കൊടുത്തത്? ഈ ആയത്തും ഹെഡിങ്ങും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അത് ശരിയല്ല, അതിന് ബന്ധമുണ്ട്. അതിനാണ് ഇയാൾ ഇത്രയും വിശദീകരിക്കുന്നത്. ബന്ധമുണ്ട് മനസ്സിലായപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ ഹെഡിങ്? തഫ്സീറു തൗഹീദി വ ഷഹാദത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുമായിട്ട് ബന്ധമുണ്ട് ഈ ആയത്തിന്. കാരണം എന്താ? ദുആ വന്നു, ഇബാദത്ത് വന്നു, ആരാരോട് ദുആത്തിച്ചു, അവരെന്തിനാണ്, എന്തുകൊണ്ടത് ശിർക്കായി, ഓരോ കാര്യങ്ങൾ വന്നു. പിന്നെ തൗഹീദിന്റെ ഇനത്തിൽപ്പെട്ടതാണ് ലക്ഷ്യം വെക്കുക, പ്രതീക്ഷിക്കുക. അള്ളാഹു അള്ളാഹു അല്ലാത്തവരെയും പ്രതീക്ഷിക്കാം, പക്ഷേ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷിക്കേണ്ട സംഗതി മറ്റൊരാൾക്ക് ചെയ്താൽ അതെന്തായി? ചെറുക്കായി. പേടിക്കണം, അള്ളാഹുവിനെയും പേടിക്കാം, ബാബിനെ പേടിക്കാം, തേളിനെ പേടിക്കാം. ഇതൊക്കെ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉസൂൽ സലാത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഹൗഫ് മൂന്ന് തരമുണ്ട്. ഹൗഫ് സിർറ്, ഹൗഫ് തബീഇ, ഇങ്ങനെ പണ്ട് ചില ആളുകൾ നാല് ഇനമായി അഞ്ച് ഇനമായൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ സിർറ്? ഗോപ്യമായ നിലക്കുള്ള പേടി. അത് ആരാ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ? അള്ളാഹ് പിടിക്കും. ആ പേടി മൈദീജേഹന് കൊടുത്താൽ അത് ആ പേടി എന്തായി? മൈദീജേഹനുള്ള വിവാദത്തായി. അപ്പൊ അവിടെ ചെറുക്ക് വന്നു, പാമ്പിനെ പേടിക്കുന്നു, അത് ചെറുക്കാവൂല. അതെന്താ? സ്വാഭാവികമായി അല്ലെങ്കിൽ തബീഇയായി മനുഷ്യനിൽ അള്ളാഹു നിക്ഷേപിച്ചതാണ് ശത്രുവിനെ പേടിക്കാം. പേടിക്കാം, അത് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ ശത്രുവിനെ പേടിച്ചതുകൊണ്ട് എന്താകാതിരിക്കരുത്? യുദ്ധത്തിൽ നിന്ന് പിന്മാറരുത്. അപ്പൊ ആ പേടി എന്തായി മാറും? ഹറാമായ പേടിയായി മാറും. ജായിദായ പേടി, ഹറാമായ പേടിയും. അപ്പൊ ശിർക്കാകുന്ന പേടിയുണ്ട്, ഇബാദത്താകുന്ന പേടിയുണ്ട്, ഹറാമാകുന്ന പേടിയുണ്ട്, അനുവദനീയമാകുന്ന പേടിയുണ്ട്. ഇതൊന്നും അല്ലാത്ത പേടിയുണ്ട്. എന്താ വെറുതെ തന്നെ പേടിയാണ്? വെറുതെ എങ്ങനെ അടുത്തുണ്ട്, ഇവിടെ എന്തോ കേൾക്കുന്നുണ്ടല്ലോ, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതെന്താ? അത് വഹ്മാൻ. അതിനാണ് വീരുത്വം, ജുബിന് എന്ന് നബി പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ പണ്ട്. അപ്പൊ എന്താ, എന്തിന് ഈ ആയത്തോടെ ശേഖ് കൊടുത്തു? ഹെഡിങ്ങുമായി ബന്ധമുണ്ട്. മറ്റൊരുത്തരെ അള്ളാഹുവിനെ പേടിച്ചാൽ അത് ഇബാദത്താൻ, അതേപോലെ മറ്റൊരുത്തരെ പേടിച്ചാൽ അത് ശിർക്കായി. അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിച്ചാൽ അത് ഇബാദത്താൻ, അതേ പ്രതീക്ഷ മറ്റ മൈദീജേഹിൽ കൊടുത്താൽ, ബദരീങ്ങളിൽ കൊടുത്താൽ, വേറെ ആളിൽ കൊടുത്താൽ അതെന്താവും? അതവർക്കുള്ള ഇബാദത്താവും. കാരണം റജാ ഇബാദത്തായി മാറും. അത് മറ്റൊരാൾക്ക് നടത്തിച്ചാൽ ശിർക്കായി മാറും. അപ്പൊ ഈ റജാ ആകട്ടെ, ഹൗപ്പാകട്ടെ, ഇബ്തിഗാഉൽ ഹാജ അല്ലെങ്കിൽ ഇബ്തിഗാഉ വസീല ആകട്ടെ, അതൊക്കെ ഇബാദത്തിന്റെ ഇനങ്ങളാകുന്നു. ഈ തൗഹീദിന്റെ ഇനങ്ങളെല്ലാം ആർക്കെ സമർപ്പിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിനെ സമർപ്പിക്കാൻ പാടുള്ളൂ. ഞാനിത് ഈ അധ്യായം മുഴുവൻ തീർക്കണം ചെറിയ വന്നിരുന്നത്. ഇൻഷാല്ലാ ഒമ്പതരായി, ബാക്കി കാര്യങ്ങൾ കണ്ടതാത്തിൽ. ഇത് ഞാൻ പറഞ്ഞല്ലോ, കോപ്പി ഇല്ലാത്ത ആളുകൾ കോപ്പി എടുക്കണം. മൂളി കേട്ട് പോ, തൊള്ളവേദനല്ല, തൊള്ളവേദന കാലം കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാകുക എന്നല്ല. അപ്പൊ ഈ ആയത്ത് നമ്പറൊക്കെ നോക്കിയിട്ട് ഇപ്പം മനസ്സിലാകാത്ത ആൾക്കാർ പുരയെ പോയിട്ട് അർത്ഥം നോക്കുക, പരിഭാഷ നോക്കുക, ഈ കടലാസ് എത്തിച്ച് ഒന്നുകൂടി വായിച്ചു നോക്കുക, എന്നിട്ട് അതിന്റെ അർത്ഥം കിട്ടുമെന്നൊക്കെ. ഇല്ലെങ്കിൽ അടുത്ത ചോദിച്ചോളി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇൽമ് ഉപകാരപ്രദമായ ഇൽമ് വർദ്ധിച്ചിരുന്നാകട്ടെ. അസ്സലാമു അലൈക്കും.